It's good that the Lord has enabled so many of you to come here tonight to listen to God's word.
ദൈവ വചനം കേൾക്കുവാനായി ഇന്ന് സന്ധ്യാസമയത്ത് ഇത്രയധികം ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
What is most important is to put these things into practice.
നമ്മുടെ പ്രവൃത്തി ജീവിതത്തിൽ നാം കേൾക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
I hope some of you had some meaningful discussions at home last night.
കഴിഞ്ഞ രാത്രിയിൽ അർത്ഥവത്തായ ചില ചർച്ചകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നടന്നു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു, ആശിക്കുന്നു.
I hope none of you quarrel last night.
കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾ ആരും വഴക്കിട്ട് കാണത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
One brother told me this morning.
ഒരു സഹോദരൻ എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞു.
This morning when they got up.
അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ
his wife asked him, "Did you hear all that was said?"
ഇന്നലെ പറഞ്ഞതൊക്കെ കേട്ടോ എന്ന് ചോദിച്ചു.
Immediately that husband said, "My wife, I apologize for all my failures."
എന്റെ തെറ്റുകൾക്കെല്ലാം ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് ആ സഹോദരൻ പറഞ്ഞു എന്ന് പറഞ്ഞു.
And the wife said, "I am also putting those things into practice."
ഞാനും കേട്ട കാര്യങ്ങളൊക്കെ എന്റെ പ്രവൃത്തി ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് താനും പറഞ്ഞു.
So may it be that all of us will try to put these things into practice, trusting in God's grace.
കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് ഈ കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
There's a lot of ground to cover. We need several days to do that.
അനേക ദിവസങ്ങൾ സംസാരിച്ചെങ്കിൽ മാത്രമേ ഈ വിഷയം ശരിയായ നിലയിൽ കൈകാര്യം ചെയ്യുവാനായി കഴിയുകയുള്ളൂ.
So I want to run through various aspects of family life.
കുടുംബജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ കൂടി പെട്ടെന്ന് ഒന്ന് ഓടിച്ച് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
As the Lord enables and as we have time, we'll be looking at various aspects.
ഈ കുടുംബജീവിതത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് ദൈവം സഹായിക്കുന്ന പോലെ സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് നാം നോക്കുന്നതായിരിക്കും.
Last night I was trying to impress upon you the importance of taking family seriously.
കുടുംബം ഗൗരവമായി എടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ടാണ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ശ്രമിച്ചത്.
ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗോഡ്.
ദൈവത്താൽ സ്ഥാപിതമായ ഒരു കാര്യമാണ്.
ഇറ്റ്സ് എ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ ആദ്യത്തെ സ്ഥാപനമാണത്.
ഗോഡ് കാരീസ് ഔട്ട് ഹിസ് പ്ലാൻ ഫോർ ദി വേൾഡ് ത്രൂ ഫാമിലീസ്.
ലോകത്തിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി താൻ നിവർത്തിക്കുന്നത് കുടുംബത്തിൽ കൂടിയാണ്.
ഇറ്റ് ഈസ് എ പെർമനന്റ് റിലേഷൻഷിപ്പ്.
ഇത് വളരെ സ്ഥിരമായിട്ടുള്ള ഒരു ബന്ധമാണ്.
വൺസ് യു എൻ്റർ ഇൻടു ഇറ്റ് യു കാനോട്ട് ഗെറ്റ് ഔട്ട്, സോ യു ഹാവ് ടു എൻ്റർ ഇൻടു ഇറ്റ് കോഷ്യസ്ലി.
ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു വരുവാൻ കഴിയാത്തതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ഏർപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്.
Let me add few more things to that.
അതിനോട് ചേർന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
Why should we take family so seriously?
എന്തുകൊണ്ട് കുടുംബം നാം ഇത്രത്തോളം ഗൗരവമായിട്ട് എടുക്കണം?
See, family is the place where the lives of personalities of our children are molded.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതവും വ്യക്തിത്വവും രൂപപ്പെടുന്ന സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്.
Do you think that's an important thing?
അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
Your children are watching and seeing what's going on in the family.
കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്.
The atmosphere in the family has a great influence on the children.
കുഞ്ഞുങ്ങളിൽ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന് വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ കഴിയും.
There's a story like this.
ഇങ്ങനെ ഒരു കഥയുണ്ട്.
Once some visitors came to a house.
ഒരു ഭവനത്തിൽ ചില സന്ദർശകർ വരികയുണ്ടായി.
So the children of the visitors and the children of the host, you know, they went apart to play to the other room.
ഈ ഭവനത്തിലെ കുഞ്ഞുങ്ങൾ വേറൊരു മുറിയിലേക്ക് കളിക്കുവാനായിട്ട് പോയി.
And after some time they heard big noises.
അല്പസമയം കഴിഞ്ഞപ്പോൾ വലിയ ശബ്ദം അവർ കേൾക്കുവാൻ കഴിഞ്ഞു.
Like a bomb blast.
ബോംബ് പൊട്ടുന്ന പോലെയുള്ള ശബ്ദം.
And then all of them ran to the children's room.
Ellavarum ee kunjungal kalichondirunna murilekku odi poi.
And they saw them throwing pillows at each other.
Angottum ingottum thalayana eduthu eriyunnathayittu avaru kandu.
And things that were there, they were throwing at each other.
Avade irunna saadhanangalokke eduthu angottum ingottum eriyunnathayittu avaru kandu.
And the parents asked, "Hey, what are you doing?"
Maathapithakkal choichu, "Ningal endha cheyyunnathu?"
They said, "We are just playing family."
Njangal kulumbam kalikkiyana nu paranju.
They were not fighting.
അവരെ വഴക്കുണ്ടാക്കിയല്ലായിരുന്നു.
They were just playing family.
അവര് കുടുംബം കളിക്കുകയായിരുന്നു.
You know the meaning of that.
അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
Where did they know how to play the family?
എങ്ങനെയാണ് ഈ നിലയിൽ കുടുംബം കളിക്കുന്നത് എന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായത്?
They have been seeing that.
അത് അവർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
This is a very important thing.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
Dear fathers and mothers.
എന്റെ പ്രിയ മാതാപിതാക്കളെ.
You will be held responsible for your children. When you stand before God,
ദൈവത്തിനു മുമ്പാകെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങൾ ദൈവത്തിന് കണക്കു കൊടുക്കേണ്ടതായിട്ട് വരും.
The very atmosphere in the house,
കുടുംബത്തിലെ ആ അന്തരീക്ഷം തന്നെ.
വാട്ട് ഹാപ്പൻസ് ബിറ്റ്വീൻ ദ ഫോർ വാൾസ്?
ആ നാല് ചുവരുകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ.
ദാറ്റ് ഈസ് ഗോയിങ് ടു മോൾഡ് ദ പേഴ്സണാലിറ്റി ആൻഡ് ദ പെർസ്പെക്റ്റീവ് ഓഫ് യുവർ ചിൽഡ്രൻ.
കുഞ്ഞുങ്ങളുടെ കാഴ്ചപ്പാടിനെയും കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നത് ഈ കാര്യങ്ങളാണ്.
വെദർ ദേ ഷുഡ് ഗ്രോ അപ്പ് ടു ബി സ്പിരിച്വൽ ഓർ നോട്ട്.
ആത്മീയമായിട്ട് അവർ വളരണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്.
വെദർ ദേ ഷുഡ് ഗ്രോ അപ്പ് ടു ബി ജനറസ് ഓർ നോട്ട് ജനറസ്.
അവർ വളരെ ഉദാര മനസ്കരായിട്ട് വളരണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നു.
Whether they will be speaking ill of others or not.
മറ്റുള്ളവരെ കുറിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നു.
Whether they will grow up as fighters or not.
അവർ വഴക്കിടുന്നവരായിട്ട് വളരണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നു.
Who decides that?
ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാണ്?
What happens in the family determines that.
ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾക്ക് അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത്.
So we are responsible for the molding of the characters of our children.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിന് നാം ഉത്തരവാദികളാണ്.
What happens in the family would mold them.
ആ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും അവരെ രൂപപ്പെടുത്തി എടുക്കുന്നത്.
If they grow up in the wrong way, we are responsible for that.
അവർ തെറ്റായ നിലയിൽ വളർന്നു വരികയാണെങ്കിൽ അതിന് ഉത്തരവാദികൾ നാം ഓരോരുത്തരുമാണ്.
That's why the Bible says train up a child in the way that he shall go.
അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക.
Even when he is old, he shall not depart from it.
അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല.
So the personality of our children are molded in the family.
അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് കുടുംബത്തിലാണ് എന്ന് ഓർക്കണം.
It is proved that even little babies in the womb can understand what's going on outside.
ഗർഭസ്ഥ ശിശുവിനു പോലും വെളിയിൽ നടക്കുന്ന ഭവനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് നമുക്ക്.
They can recognize the voices.
ശബ്ദങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ട്.
How serious a thing that is.
അതത്രയോ ഗൗരവമേറിയ ഒരു കാര്യമാണ്.
If you are fighting one with another,
നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയാണെങ്കിൽ,
that influences the children.
അത് കുഞ്ഞുങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്.
If you use words of love one to another,
നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന്റെ വാക്കുകൾ പറയുകയാണെങ്കിൽ,
that would bring a sense of security in the hearts of the children.
കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അത് വളരെ അധികം സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തീരും.
I can go on and just speak of this one thing.
ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം തുടർമാനമായിട്ട് എനിക്ക് സംസാരിക്കുവാൻ കഴിയും.
Dear fathers and mothers.
എന്റെ പ്രിയ മാതാപിതാക്കളെ,
be careful as to how you behave at home.
നിങ്ങൾ ഭവനത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കുക.
How you talk to each other.
നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള സൂക്ഷിക്കണം.
How you deal with one another.
നിങ്ങൾ പരസ്പരം ഇടപെടുന്നത് എങ്ങനെയാണെന്ന് ഓർക്കണം.
Because the children are all watching this.
കാരണം കുഞ്ഞുങ്ങൾ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
Automatically an influence falls on them.
സ്വമേധയാ അവരുടെ മേൽ ഒരു സ്വാധീനം ഇത് ചെലുത്തുവാനിടയാകും.
And that molds their personality.
അവരുടെ വ്യക്തിത്വത്തെ ഇത് രൂപപ്പെടുത്തി എടുക്കുവാനായിട്ട് ഇടയായി തീരും.
What a solemn thought that is.
ഓ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയല്ലേ ഇത്?
Don't you think family is important?
അതുകൊണ്ട് ഈ കുടുംബം എന്ന് പറയുന്നത് ഗൗരവമേറിയ കാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്നില്ലേ?
If we are careless,
നിങ്ങൾ ശ്രദ്ധയില്ലാത്തവരാണെങ്കിൽ,
God will hold us responsible. When we stand before the Lord one day,
കർത്താവിനു മുമ്പാകെ ഒരിക്കൽ നിൽക്കുമ്പോൾ ഈ കാര്യത്തിനൊക്കെ നമ്മളെ ദൈവം ഉത്തരവാദികളാക്കും.
You cannot say my elders were not right, that's why my children are like this.
എന്റെ മൂപ്പന്മാർ ശരിയല്ലായിരുന്നു, അതുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ ശരിയായില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല.
God will ask you parents.
മാതാപിതാക്കളോടായിരിക്കും ദൈവം ചോദിക്കുന്നത്.
Now we have no session on parenting. We could have taken several sessions on parenting.
കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അനേക കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ടായിരുന്നു.
That is a great and awesome responsibility God has given to parents.
മാതാപിതാക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയതും ഏറ്റവും മഹത്തരവുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് അത്.
Family is important because that is where the personalities of our children are molded.
നമ്മുടെ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് കുടുംബത്തിലായതുകൊണ്ട് കുടുംബ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്.
They are going to be the elders in the churches tomorrow.
നാളത്തെ മൂപ്പന്മാരായിട്ട് വളർന്നു വരേണ്ടുന്നവരാണ്.
They are going to be the deacons and the believers in the churches tomorrow.
നാളെയുള്ള സഭകളിലെ ശുശ്രൂഷകന്മാരും വിശ്വാസികളുമായിട്ട് വളർന്നു വരേണ്ടുന്നവരാണ്.
So how careful we should be.
നാം അതുകൊണ്ട് എത്രയോ ശ്രദ്ധാലുക്കളായിരിക്കണം.
Another reason for importance of the family.
കുടുംബത്തിന്റെ ഈ പ്രാധാന്യത്തിന്റെ വേറൊരു കാരണം
is found in Ephesians 5:32.
Ephesians ലേഖനം 5-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
There Paul talking about the family, he says it's a picture of Christ and the church.
അവിടെ അപ്പോസ്തലനായ പൗലോസ് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചാണ് പറയുന്നത് എന്ന്.
So all of us know that husband wife relationship is a picture of the relationship between Christ and the church.
നമുക്കെല്ലാവർക്കും അറിയാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ചിത്രമാണ്.
When people look at us,
നമ്മളെ മറ്റുള്ളവർ നോക്കുമ്പോൾ,
can they see something of the love relationship between Christ and the church in our family.
Nammada kudumbathil koodi Kristuvum sabayum thammulla aa sneha bandham mattullavarku kaanuvan kazhiyunnundo?
If they cannot see that,
adu mattullavarku kaanuvan kazhiyunnilla engil,
we are misrepresenting Christ and the church in the world.
Ee logathil sabayeyum Kristuvineyum naam thettayi chithriyikkunnavarayi theerum,
and we will be held responsible for misrepresenting Christ and the church in the world.
കർത്താവിനെയും സഭയെയും ഈ ലോകത്തിൽ തെറ്റായി ചിത്രീകരിക്കുന്നതിന് നാം കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും.
Family should be taken seriously because it talks about Christ and the church.
ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുന്നതായതുകൊണ്ട് കുടുംബജീവിതം വളരെ ഗൗരവമായിട്ട് നാം എടുക്കണം.
Another reason why we should take family seriously,
ഈ കുടുംബജീവിതം ഗൗരവമായി എടുക്കേണ്ടതിന്റെ വേറൊരു കാരണം,
the roles or responsibilities in the family are exclusive and not exchangeable. You cannot exchange it with somebody else.
കുടുംബ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുവാൻ കഴിയാത്ത അത്ര സുരക്ഷിതമായിട്ടുള്ള ഒന്നാണ്.
See, in all of the fields of life, areas of life, someone else also can do your job.
നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകൾ നോക്കുകയാണെങ്കിൽ വേറൊരാൾക്ക് നാം ചെയ്യുന്ന ജോലി ചെയ്യുവാനായിട്ട് കഴിയും.
Suppose you resign and go to India tomorrow.
നാളെ നിങ്ങൾ ജോലി രാജിവെച്ച് ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ,
will your company close down?
നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനി പൂട്ടുമോ?
Will your bank close down?
നിങ്ങളുടെ ബാങ്ക് പൂട്ടുമോ?
No.
ഒരിക്കലുമില്ല.
They will put somebody else in your shoes.
നിങ്ങളുടെ ആ സ്ഥാനത്തേക്ക് വേറൊരാളെ അവർ നിയമിക്കും.
If one elder is incapacitated by sickness or whatever reason,
endengilum kaaranathal oru moopan sabayil nu maatrapettal,
will the assembly close now?
Aa sabha pootuvo?
No,
orikkalum illa.
Some other elders God will raise and they will do what he was doing.
Aa moopan cheyidukondirunna shishrusha cheyyuvanayittu mattu chilare deivam ezhuthelpikkum.
So in all spheres of life,
jeevithathinte ella meghalagalilum,
others also can do what we are doing.
Naam cheyyunna uttaravaadithangal, naam cheyyunna shishrushakal mattullavarkkum cheyyuvanayittu kazhiyum.
You call me for Bible study and if I said no, I'm sorry, I'm busy, you would have called somebody else.
Enne ningal Bible study kayittu shanikkumbol njan varuvan kazhiyathilla therakkanu nu paranju kaniyal enikku pagaramayittu ningal vera aarenum vilikkum.
That's what's going on.
Adaanu sambhavichu kondirikkunnathu.
What?
Ennal
in the family,
kudumbathil,
that's not possible.
Adu sadhyamalla.
The role of a husband, he himself has to play that role.
ആ ഭർത്താവിന്റെ ഉത്തരവാദിത്വം ഭർത്താവ് തന്നെ നിവർത്തിക്കേണ്ടതായിട്ടുണ്ട്.
If he fails,
താൻ പരാജയപ്പെട്ടാൽ,
is there any other option?
വേറെ എന്തെങ്കിലും അതിനുള്ള മാർഗമുണ്ടോ?
Absolutely no other option.
വേറെ യാതൊരു മാർഗവും അതിന് ശേഷിക്കുന്നില്ല.
No one else can step into his place.
ആ ഭർത്താവിന്റെ ഉത്തരവാദിത്വം ചെയ്യുവാനായിട്ട് വേറൊരാൾക്ക് വരുവാൻ കഴിയില്ല.
In the church, in the government, in the factory, in the bank, in the school, someone else can do what you are doing.
സഭയിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥാനത്താണെങ്കിലും ഫാക്ടറിയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നാം ചെയ്യുന്ന ഉത്തരവാദിത്വം ചെയ്യുവാനായിട്ട് വേറെ ആൾക്ക് കഴിയും.
But in the family,
എന്നാൽ കുടുംബത്തിൽ,
the role that God has given you as mothers,
ഒരു മാതാവ് എന്നുള്ള നിലയിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം,
let me tell all the mothers here,
ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരോടും ഞാൻ പറയട്ടെ,
the role that God has given you as a mother,
mother അമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആ ഉത്തരവാദിത്വം,
you cannot exchange it with anyone in the world.
Aa sthanam ee logathulla vera aalumayittu vechu maaruvan kazhiyilla.
Your mother, that's a grandmother, cannot play your role.
Ningalde amma allengil velliyammachikke ningalde sthanathe joli ivanayittu kazhiyilla, uttaravaadithu nirvahikkan kazhiyilla.
The nursery teacher cannot play the mother.
Aa nurseryile teachersine ammamarude joli cheyyan kazhiyilla.
Sunday school teacher cannot do what you are doing.
Sunday school teacherku ningal cheyyunna uttaravaadithu cheyyan kazhiyilla.
They can all help,
അവർക്കെല്ലാം നിങ്ങളെ സഹായിക്കുവാൻ കഴിയും.
But they can never be a mother to your children.
നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു അമ്മയായിട്ട് ഇരിക്കുവാൻ അവർക്ക് കഴിയില്ല.
If you are busy making money,
നിങ്ങൾ ധനസമ്പാദിക്കുന്നതിൽ വ്യാപൃതരായിട്ടിരിക്കുന്നുവെങ്കിൽ, തിരക്കുള്ളവരായിരിക്കുന്നുവെങ്കിൽ,
if you have no time to spend with your children,
നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് സമയം ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എങ്കിൽ,
if you are busy with other things,
നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ വ്യാപൃതരായിട്ടിരിക്കുന്നുവെങ്കിൽ,
God has not appointed anyone else to play your role.
നിങ്ങളുടെ ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ, നിങ്ങളുടെ സ്ഥാനം പൂർത്തീകരിക്കുവാനായിട്ട് വേറൊരാളെയും ദൈവം അതിനായിട്ട് ആക്കി വെച്ചിട്ടില്ല.
You are the only person who can be a mother to your children.
നിങ്ങളുടെ കുട്ടികൾക്ക് അമ്മയായിട്ട് ഇരിക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ.
Don't fail there.
അവിടെ നിങ്ങൾ പരാജയപ്പെടുവാൻ പാടില്ല.
Even if you leave some other work you are doing,
നിങ്ങൾ ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടാലും ശരി,
somebody else will do it.
അത് മറ്റുള്ളവർക്ക് ചെയ്യുവാൻ കഴിയും.
But the work of a mother no one else is appointed to do.
എന്നാൽ അമ്മയുടെ ഉത്തരവാദിത്വം ചെയ്യുവാനായിട്ട് വേറെ ആരെയും ദൈവം ആക്കി വെച്ചിട്ടില്ല.
What you need to do as a wife,
ഭാര്യ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ ആവശ്യമുള്ള കാര്യം,
ഇഫ് യു ഫെയിൽ,
നിങ്ങൾ അതിൽ പരാജയപ്പെട്ടാൽ,
ദേർ ഈസ് നോ അദർ വുമൻ ഓൺ ദ ഫേസ് ഓഫ് ദിസ് എർത്ത് ഹൂ ഈസ് സപ്പോസ്ഡ് ടു ഡു വാട്ട് യു ഡു ആസ് എ വൈഫ്.
ഈ ഭൂമുഖത്തുള്ള വേറൊരു സ്ത്രീക്കും ഒരു ഭാര്യ എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യുവാൻ കഴിയുകയില്ല.
സോ ഡിയർ സിസ്റ്റേഴ്സ്,
അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരിമാരെ,
യു ഷുഡ് നോട്ട് ഫെയിൽ,
നിങ്ങൾ ആ കാര്യത്തിൽ പരാജയപ്പെടരുത്.
യു കാനോട്ട് ഫെയിൽ,
നിങ്ങൾക്ക് പരാജയപ്പെടുവാൻ കഴിയുകയില്ല.
യു ഹാവ് ടു പ്ലേ ദ മദർ,
നിങ്ങൾ ആ അമ്മയുടെ ഉത്തരവാദിത്വം നിറവേറ്റണം.
യു ഹാവ് ടു പ്ലേ ദ വൈഫ്,
നിങ്ങൾ ആ ഭാര്യയുടെ ഉത്തരവാദിത്വം നിറവേറ്റണം.
No one else can do what you are supposed to do.
നിങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യം ചെയ്യാൻ വേറെ ആർക്കും കഴിയുകയില്ല.
Dear fathers,
എന്റെ പ്രിയ പിതാക്കന്മാരെ,
if you neglect your responsibility as a father,
പിതാവ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ വിസ്മരിച്ചാൽ,
elders in the assembly cannot do what you are to do.
മൂപ്പന്മാർക്ക് നിങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്വം ചെയ്യാൻ കഴിയില്ല.
Sunday school teachers cannot do what you are supposed to do.
Sunday school teachers-ന് നിങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്വം ചെയ്യാൻ കഴിയില്ല.
You are the only person whom God has appointed as a father to your children.
ഒരു പിതാവ് എന്നുള്ള നിലയിൽ ദൈവം നിങ്ങളെ മാത്രമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആക്കി വെച്ചിരിക്കുന്നത്.
There are so many fathers who are indifferent to their responsibilities at home.
വീട്ടിൽ പിതാക്കന്മാർ എന്നുള്ള നിലയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളെ വിസ്മരിക്കുന്ന, അവഗണിക്കുന്ന അനേക പിതാക്കന്മാർ ഈ ലോകത്തിലുണ്ട്.
Your first son is studying in which class?
നിങ്ങളുടെ മൂത്ത മകൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
Yeah, I think he is in 8th. No, 9.
ഞാൻ വിചാരിക്കുന്ന 8th ക്ലാസ്സിലല്ല, 9th.
Are there fathers like that?
അങ്ങനെ ഉള്ള പിതാക്കന്മാരുണ്ടോ?
May not be here, but there are such fathers.
ഇവിടെ കണ്ടില്ലെങ്കിലും അങ്ങനെ ഉള്ളവരുണ്ട്.
You know, once when a couple went on a trip to some place,
ചില ഒരു സ്ഥലം സന്ദർശിക്കുവാനായിട്ട് ഒരു ദമ്പതികൾ കടന്നുപോയി.
They kept their children in the neighbor's house.
അയൽപക്കത്തെ വീട്ടിൽ കുഞ്ഞുങ്ങളെ ആക്കിയിട്ടാണ് അവർ പോയത്.
There also there are some children.
അവിടെയും വേറെ ചില കുഞ്ഞുങ്ങളുണ്ട്.
And when they came back,
avare madangi vannappol,
they saw one child crying aloud.
Oru kunya valare adiyathil uchathil karayunnathayittu kandu.
They thought unnecessarily crying.
Avan chumma avashyamillada karayanu vicharichu.
So these people who came back,
avare madangi vannavar,
took a stick, the father took a stick.
Aa pidavu oru vadi eduthu.
And he was beating that boy.
Aa payyane adikkiyayirunnu.
Then his wife said,
appol bhari ingane paranju,
appa don't beat that boy, that's not our child.
അപ്പ ആ പയ്യനെ അടിക്കേണ്ട, അവൻ നമ്മുടെ മകനല്ല.
That child belongs to this house.
ആ വീട്ടിലെ പയ്യനാണ് അവൻ.
I heard this, I don't know if it is true.
ഞാൻ കേട്ടതാണ് സത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞു.
But I won't be surprised even if it is true.
ഞാൻ അത് സത്യമായാലും ഞാൻ അതിശയിക്കില്ല.
There are people who are indifferent.
വളരെ തെറ്റായ നിലയിൽ, അല്ലെങ്കിൽ തെറ്റായ നിലയിൽ പെരുമാറുന്നവരുണ്ട്.
Busy with their office work.
ഓഫീസിലെ കാര്യങ്ങളിൽ വളരെ തിരക്കുള്ളവരായിട്ടിരിക്കുന്നു.
Overtime.
Overtime ചെയ്യുന്നവരാണ്.
Church activities.
സഭയിലെ പ്രവർത്തനങ്ങൾ.
And spiritual things.
ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ.
They're all good things.
അതൊക്കെ നല്ല കാര്യങ്ങളാണ്.
But there is no substitute for your spending time with your children or talking to your children.
നിങ്ങളുടെ കുട്ടികളോട് സംസാരിക്കുന്നതിൽ സമയം കണ്ടെത്തുന്നതിനോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കുന്നതിനോ പകരമായിട്ട് അതിരിക്കുന്നില്ല.
If you don't play the father and bring up your children as a father should do,
ഒരു പിതാവ് എങ്ങനെ ഒരു കുഞ്ഞുങ്ങളെ, ഒരു കുട്ടിയെ വളർത്തണമോ ആ നിലയിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്നില്ലെങ്കിൽ,
God has not appointed any other person in the whole wide world to do your job.
ഈ ലോകത്തിൽ വേറെ ഒരു വ്യക്തിയെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെയ്യുവാനായിട്ട് ദൈവം ആക്കി വെച്ചിട്ടില്ല.
And if you fail as a husband,
ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ,
there is no other man on the face of this earth who can step into your place and do your work.
നിങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെയ്യുവാനായിട്ട് ഈ ലോകത്തിൽ വേറൊരു മനുഷ്യനും കഴിയുകയില്ല.
How many husbands your wife has?
നിങ്ങളുടെ ഭാര്യയ്ക്ക് എത്ര ഭർത്താക്കന്മാരുണ്ട്?
Only one.
ഒരാൾ മാത്രമേ ഉള്ളൂ.
If you fail,
നിങ്ങൾ പരാജയപ്പെട്ടാൽ,
you fail,
നിങ്ങൾ പരാജയപ്പെട്ടു,
there is no other arrangement.
വേറെ യാതൊരു ക്രമീകരണവും അതിനില്ല.
You know, in India we have stepney tires for scooters, you know that.
നമുക്കറിയാം ഇന്ത്യയിൽ സ്കൂട്ടറുകൾക്ക് സ്റ്റെപ്പിനി ടയർ ഉണ്ട്.
If one tire gets punctured,
ഒരു ടയറ് പഞ്ചർ ആയാൽ,
you place another one.
അതിന് പകരം വേറൊന്ന് മാറ്റിയിടാം.
Marriage is an institution where there is no stepney arrangement.
ഈ വിവാഹം എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഈ സ്റ്റെപ്പിനി ക്രമീകരണം ഇല്ലാത്ത ഒരു സ്ഥാപനമാണ്.
That is why we are not to fail.
അതുകൊണ്ടാണ് നാം പരാജയപ്പെടുവാൻ പാടില്ല എന്ന് പറയുന്നത്.
If we fail, there is no other arrangement.
നാം പരാജയപ്പെട്ടാൽ അതിന് പകരമായിട്ട് വേറൊരു ക്രമീകരണമില്ല.
Do we fathers and mothers take it seriously?
പിതാക്കന്മാരും മാതാക്കന്മാരും ഈ കാര്യം ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ?
This is a very, very serious thing.
ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്.
So the responsibilities in the family that God has given us cannot be exchanged with anyone else.
നമുക്ക് ദൈവം കുടുംബത്തിൽ തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൈമാറ്റം ചെയ്യുവാനായിട്ട് കഴിയുന്നതല്ല.
So if there is any husband or wife or father or mother who has not been taking things seriously,
ഇവിടെ ഏതെങ്കിലും മാതാപിതാക്കന്മാർ ഈ കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കാത്തവരായിട്ടുണ്ടെങ്കിൽ,
I don't know anything about your life.
നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
About this area.
ഈ ഭാഗത്തുള്ള കുറിച്ച്
ബട്ട് ഇഫ് ദീസ് തിങ്സ് ആർ ട്രൂ
ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യമാണെങ്കിൽ
God wants you to hear this so that you will set it right.
ee karyangal kelkkuvanayittu devam aagrahikkunnu kaaranam aa karyangalekku onnu kramikarikkuvan ningal kazhi.
There's another importance for family.
Kudumbathe kurichu veru pradhanapetta karyam.
That is the area, family is the sphere or area where God wants you to manifest your godliness first.
ningalde bhakti niranja jeevitham aadyam velippeduthuvanayittu devam aagrahikkunna pradalamaana ee kudumba jeevitham ennu parayunnathu.
1 Timothy chapter 5.
തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം.
Look at verse 4.
നാലാം വാക്യം നോക്കുക.
But if any widow have children or nephews, let them learn first to show piety at home.
വല്ല വിധവയ്ക്കും പൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ.
See here, the context is taking care of widows.
ഇത് വിധവമാരെ പരിപാലിക്കുന്നതിനുള്ള ബന്ധത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്.
So, the Spirit of God says,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്,
if they have children,
avarku kunjangal undengil,
let them take care of their parents.
Avarude maadaapidakale avare samrakshikanam.
And in saying that, the Spirit of God says, let them learn first to show godliness at home.
Angane cheyina karyathe kurichu parishuddhaatmaavu parayumbol munbe sonda kudumbathil bhakti kaanikkanayittu avar padikkanam ennu parayuka.
When a young man takes responsibility in the house,
oru bhavanathile uttaravaadithvam oru yavanakaran ettedukkumbol,
that is an expression of his godliness.
Aa adinde uttra adinde adu choondi kaanikkunnathu avante deivabhaktiyude oru adayalamayittaan.
So you notice that usage there,
avade upayogichirikkunna padaprayogam ningal sradhichillo,
so godliness first at home. Notice that word first.
സ്വന്തം കുടുംബത്തിൽ മുമ്പേ ഭക്തി കാണിക്കണം. ആ മുമ്പേ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക.
So where should we show our godliness first?
നമ്മുടെ ഭക്തി നിർഭരമായ ജീവിതം നാം എവിടെയാണ് ആദ്യം കാണിക്കേണ്ടത്?
First at home.
ഒന്നാമതായിട്ട് ഭവനത്തിൽ.
Let me tell you this.
ഞാൻ ഇത് പറയട്ടെ.
Your godliness should be first endorsed by your wife and your children.
നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുമാണ് നിങ്ങളുടെ ഭക്തി നിറഞ്ഞ ജീവിതത്തെ കുറിച്ച് ആദ്യം സാക്ഷ്യം പറയേണ്ടത്.
Not the church.
സഭയല്ല.
You should show your godliness not in the youth meeting.
യൂത്ത് മീറ്റിംഗിൽ അല്ല നിങ്ങളുടെ ഭക്തി ആദ്യമായിട്ട് നിങ്ങൾ കാണിക്കേണ്ടത്.
Not in the ministry meeting.
നിങ്ങളുടെ മിനിസ്ട്രി മീറ്റിംഗിൽ അല്ല അത് കാണിക്കേണ്ടത്.
Not in the camp.
ക്യാമ്പിൽ പോകുമ്പോഴല്ല കാണിക്കേണ്ടത്.
Your godliness should be seen first by people in your own home.
നിങ്ങളുടെ സ്വന്തം ഭവനത്തിലുള്ള ആൾക്കാരാണ് ആദ്യം നിങ്ങളുടെ ഭക്തി കാണേണ്ടത്.
Learn to show piety first at home.
മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിക്കുവാനായിട്ട് നാം പഠിക്കണം.
Get an endorsement from your family that you are a godly person, then you can get an endorsement from church or other places.
നിങ്ങൾ ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതിന്റെ ഒരു സാക്ഷ്യം ആദ്യം ഭവനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കണം. അതിനുശേഷം വേണം മറ്റുള്ളടത്തു നിന്നും സാക്ഷ്യം ലഭിക്കുവാൻ.
I don't know if you have heard this story.
ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
There was a great preacher.
ഒരു വലിയൊരു പ്രസംഗൻ ഉണ്ടായിരുന്നു.
Fiery preacher.
വളരെയധികം തീപ്പൊരി പ്രസംഗം നടത്തുന്ന ആളായിരുന്നു.
So one day he was giving a fiery sermon in his church.
തന്റെ സഭയിൽ ഒരിക്കൽ താൻ ഇതുപോലെ വളരെ നല്ലൊരു പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
In the middle of the meeting, one lady stood up and just walked out.
ഈ മീറ്റിംഗിന്റെ മധ്യത്തിൽ ഒരു സ്ത്രീ എഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി.
And everybody noticed that because the pastor was preaching and there this lady walks out.
എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം ഈ പാസ്റ്റർ ഇത്ര നല്ലൊരു പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് ഇറങ്ങി പോകുന്നതായിട്ട് കണ്ടു.
And by the time he was concluding his message, maybe after half an hour,
ഏകദേശം അരമണിക്കൂറിന് ശേഷം തന്റെ പ്രസംഗം താൻ ഉപസംഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ,
this lady walked in again in front of everybody.
എല്ലാവരുടെയും മുമ്പിൽ കൂടി ഈ സ്ത്രീ പിന്നെയും കയറി വന്നു.
But this time when she came in,
ഈ സ്ത്രീ ഇപ്പോൾ കടന്നു വന്നപ്പോൾ,
she came straight to the pulpit.
ഈ പുൽപിറ്റിലേക്കാണ് ഈ സ്ത്രീ കടന്നു വന്നത്.
She didn't sit there in her place.
താൻ ഇരുന്നിടത്ത് താൻ ഇരുന്നില്ല.
But she had lot of paraphernalia, lot of things with her.
തന്റെ കയ്യിൽ വേറെ അനേക കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
ബക്കറ്റ് ആൻഡ് മഗ്.
ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു മഗ് ഉണ്ടായിരുന്നു, ഒരു മാറ്റ് ഉണ്ടായിരുന്നു,
ബ്രൂം,
ഒരു ചൂലുണ്ടായിരുന്നു,
പില്ലോ,
ഒരു തലേണ ഉണ്ടായിരുന്നു.
So she is carrying it all over her.
ഇതെല്ലാം എടുത്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരി കടന്നു വരുന്നത്.
She came straight to the preacher.
ഈ പ്രസംഗന്റെ അടുക്കിലേക്ക് വന്നു.
That is the preacher's wife.
അത് ഈ പ്രസംഗിക്കുന്ന ആളുടെ ഭാര്യയായിരുന്നു.
And she said,
എന്നിട്ട് അവളിങ്ങനെ പറഞ്ഞു,
പാസ്റ്റർ യു ആർ എ വണ്ടർഫുൾ ഗോഡ്ലി മാൻ വെൻ യു ആർ ഇൻ ദ ചർച്ച്.
സഭയിലായിരിക്കുമ്പോൾ പാസ്റ്റർ നിങ്ങൾ വളരെ ഭക്തിയുള്ള ഒരു മനുഷ്യനാണ്.
ദ പ്രോബ്ലം ഈസ് ഓൺലി വെൻ യു കം ഹോം.
ഭവനത്തിൽ വരുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ.
സോ യു സ്റ്റേ ഹിയർ.
അതുകൊണ്ട് ഇവിടെ തന്നെ താമസിച്ചോളൂ.
ഐ ഹാവ് ബ്രോട്ട് എനഫ് തിങ്സ് ഫോർ യു.
നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
ബി എ ഗോഡ്ലി മാൻ ഓൾ ദ ടൈം.
എല്ലാ സമയവും ഭക്തിയുള്ളവനായിട്ടിരിക്കുക.
ഓൺലി വെൻ യു കം ഹോം ദർ ഈസ് പ്രോബ്ലം.
നിങ്ങൾ ഭവനത്തിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം.
That may be a story.
അതൊരു പക്ഷേങ്കിൽ കഥയായിരിക്കാം.
But it has a truth in it.
അതിനകത്തൊരു സത്യം അടങ്ങിയിട്ടുണ്ട്.
Many people are godly outside the home.
ആ ഭവനത്തിന് വെളിയിലായിരിക്കുമ്പോൾ അനേകർ ഭക്തരായിട്ട് കാണപ്പെടുന്നു.
But you ask their wife.
എന്നാൽ അവരുടെ നിങ്ങളുടെ ഭാര്യമാർ അവരുടെ ഭാര്യമാരോട് ചോദിച്ചാൽ.
Or you ask their husband.
അവരുടെ ഭർത്താക്കന്മാരോട് ചോദിച്ചാൽ.
Or ask their children.
അവരുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ.
Whether they are godly or not.
അവർ ഭക്തരാണോ അല്ലയോ എന്നുള്ളത്.
Let us manifest our godliness first at home.
നമ്മുടെ ഭക്തിയെ ആദ്യം നമ്മുടെ ഭവനത്തിൽ കാണിക്കുവാൻ നമുക്കിടയാകണം.
God has arranged it like this. I am not saying this. That's what God has arranged.
ഞാൻ ഇത് പറയുന്നതല്ല, കാരണം ഈ നിലയിലാണ് ദൈവം അക്കാര്യത്തെ ക്രമീകരിച്ചിരിക്കുന്നത്.
So we looked at various reasons why family is important in the plan of God.
ദൈവത്തിന്റെ പദ്ധതിയിൽ ഈ കുടുംബം എന്തുകൊണ്ട് ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിന്റെ വിവിധ കാരണങ്ങളാണ് നാം ഇത്രയും നേരം കണ്ടു.
What is important to God should be important to us.
ദൈവത്തിന് എന്ത് പ്രാധാന്യം അർഹിക്കുന്നു അത് നമുക്ക് പ്രാധാന്യമായിരിക്കണം.
If family is important to God, it should be important to me.
ദൈവത്തിന് കുടുംബം പ്രധാനപ്പെട്ടിരിക്കുന്നെങ്കിൽ നമുക്കും അത് പ്രധാനപ്പെട്ടതായിരിക്കണം.
Now I want to leave that topic, the importance of family.
ഈ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത എന്നുള്ളതിനെക്കുറിച്ചുള്ള വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്.
So if God has instituted such an important thing and placed us there,
itra pradhanapetta oru karyam devu sthapichu namme orutharey adina thaaki vechittundengil,
now we are going on to what is our responsibility in maintaining this family.
ee kudumba jeevitham munbotte nayichu kondu povanayittu nammalil nikshiptamayirikkunna uttaravaadithangal endokkeyanu.
What are the things that we are supposed to do?
നാം ചെയ്യുവാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
There are many things that husbands are supposed to do. There are many things wives are supposed to do.
അനേക കാര്യങ്ങൾ ഭർത്താവ് എന്നുള്ള നിലയിൽ ചെയ്യുവാനായിട്ടുണ്ട്. അനേക കാര്യങ്ങൾ ഭാര്യ എന്നുള്ള നിലയിൽ ചെയ്യുവാനായിട്ട്.
There are many things children ought to do.
അനേക കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുവാനായിട്ട്.
In the family.
കുടുംബത്തിൽ.
I mentioned that yesterday.
ഞാൻ ഇത് ഇന്നലെ പറയുകയുണ്ടായി.
Children should obey their parents.
കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കണം.
And submit to the authority of the parents.
ആ അമ്മയപ്പന്മാരുടെ അധികാരത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം.
Give them no trouble.
അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവരായിരിക്കണം.
You should love your parents.
ആ അമ്മയപ്പന്മാരെ സ്നേഹിക്കുന്നവരായിരിക്കണം.
So everyone in the family, husband, wife, children, everyone has responsibility.
മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അങ്ങനെ എല്ലാവർക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്.
We should all work together in the family.
ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടിരിക്കുന്നു.
Then only the family will go in the direction in which God wants it to go.
ആ ദൈവം ആഗ്രഹിക്കുന്ന ആ പന്താവിൽ കൂടി ഈ കുടുംബം പോകണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചെങ്കിലേ മതി.
Husband and wife should work together.
ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കണം.
And children also should do their part.
ആ കുഞ്ഞുങ്ങളും അവരുടേതായിട്ടുള്ള ഭാഗം നിർവഹിക്കണം.
Good marriages are always cultivated. They never occur automatically.
നല്ല മാനേജേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ,
ഗുഡ് മാരേജസ്,
നല്ല വിവാഹങ്ങൾ ഒരിക്കലും തന്നെ ഉണ്ടാകുന്നില്ല.
വി ഷുഡ് കൾട്ടിവേറ്റ് ഇറ്റ്, വി ഷുഡ് ടേക്ക് എഫർട്ട് ആൻഡ് ബിൽഡ് ഇറ്റ്.
അത് ആ നിലയിൽ ആയി തീരുവാനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകണം.
ആൻഡ് ഐ വാണ്ട് ടു ടെൽ യു വൺ വെരി ഇമ്പോർട്ടന്റ് തിങ്.
ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിനുള്ള ബന്ധത്തിൽ പറയാൻ
ആഗ്രഹിക്കുന്നു.
അനേക കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്.
But one very important common principle.
വളരെ പൊതുവായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രമാണം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
If we want to maintain intimacy in the family one with another,
നമ്മുടെ കുടുംബ ജീവിതത്തിൽ പരസ്പരമുള്ള ഹൃദ്യത കാത്തു സൂക്ഷിക്കണമെങ്കിൽ,
first of all we should maintain our intimacy with God.
ഒന്നാമതായിട്ട് നമ്മുടെ ആ ഹൃദ്യമായ ബന്ധം ദൈവവുമായിട്ടുള്ള നാം കാത്തു സൂക്ഷിക്കണം.
See, when God made Adam,
ഒന്നാമതായിട്ട് ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ,
when he opened his eyes,
തന്റെ കണ്ണ് തുറന്നപ്പോൾ,
whom did he see first?
ആദ്യം ആരെയാണ് ആദം കണ്ടത്?
Did he see Eve or God?
ഹവ്വയാണോ അതോ ദൈവത്തെയാണോ?
Children,
കുഞ്ഞുങ്ങൾ പറയുക,
whom did he see first? God.
ദൈവത്തെയാണ് കണ്ടത്.
There was no Eve at that time.
ആ സമയത്ത് ഹവ്വ ഇല്ലായിരുന്നു.
Okay, when Eve was made,
ഹവ്വയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ,
when she opened her eyes,
അവൾ അവളുടെ കണ്ണ് തുറന്നപ്പോൾ,
whom did she see first?
ആദ്യം അവൾ ആരെയാണ് കണ്ടത്?
Adam or God? Adam. Sorry. So God, not Adam.
ദൈവത്തെയാണ് ആദ്യം അവൾ കണ്ടത്.
Yesterday we saw that how he was brought to the man.
എങ്ങനെയാണ് ഹവ്വയെ ദൈവം ആദമിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നതെന്ന് നാം ഇന്നലെ കാണുകയുണ്ടായി.
Adam saw God first.
ദൈവത്തെ ആദം ആദ്യം കണ്ടു.
Eve saw God first.
ഹവ്വയും ദൈവത്തെയാണ് ആദ്യം കണ്ടത്.
Then God brought them together.
അതിനുശേഷം ദൈവം അവരെ രണ്ടുപേരെയും ഒന്നിച്ചു കൊണ്ടുവന്നു.
Their primary relationship is not with one another. Their primary relationship is with their creator God.
അവരുടെ പ്രാഥമികമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പരസ്പരമുള്ള ബന്ധമല്ല, മറിച്ച് അവരുടെ പ്രാഥമികമായിട്ടുള്ള ബന്ധം ദൈവമായിട്ടുള്ളതാണ്.
If God related to God first and then to Adam.
ഹവ്വ ആദ്യം ബന്ധപ്പെട്ടത് ദൈവവുമായിട്ടാണ്, അതിനുശേഷമാണ് ആദവുമായിട്ട് ബന്ധം.
Adam's primary relationship was to God, not to Eve.
ആദവിന്റെ പ്രാഥമികമായിട്ടുള്ള ആദ്യത്തെ ബന്ധം എന്ന് പറയുന്നത് ദൈവവുമായിട്ടായിരുന്നു, ഹവ്വയുമായിട്ടായിരുന്നില്ല.
That is a principle to be followed in our life.
നമ്മുടെ ജീവിതത്തിലും നാം പ്രമാണിക്കേണ്ടുന്ന അല്ലെങ്കിൽ പാലിക്കേണ്ടുന്ന ഒരു പ്രമാണമാണത്.
The first person in our life is God.
നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ദൈവമാണ്.
When Billy Graham and Ruth, that's his wife, when they were engaged,
ബില്ലി ഗ്രഹാമും തന്റെ ഭാര്യയായ റൂത്തും വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ ചെയ്തപ്പോൾ അവർ പരസ്പരം സംസാരിക്കുകയുണ്ടായി.
And Ruth said,
റൂത്ത് ഇങ്ങനെ പറഞ്ഞു,
I want to tell you something.
എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനായിട്ടുണ്ട്.
There is a person in my life whom I love more than you.
നിന്നേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്റെ ജീവിതത്തിലുണ്ട് എന്ന് പറഞ്ഞു.
Billy Graham understood.
Billy Graham-ന് അത് മനസ്സിലായി.
He said,
"താൻ പറഞ്ഞു,
I also love a person more than I love you."
ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്റെ ജീവിതത്തിലുണ്ട്.
You got the meaning, right?
അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
We individually I love God, he is number 1.
നാം വ്യക്തിപരമായിട്ട് ദൈവത്തെ ആദ്യം സ്നേഹിക്കുന്നു.
So our relationship and fellowship is primarily with our creator God.
നമ്മുടെ ബന്ധവും നമ്മുടെ കൂട്ടായ്മയും പ്രാഥമികമായിട്ട് ദൈവമായിട്ടുള്ളതാണ്.
If you maintain that well,
ആ ബന്ധത്തെ നാം ശരിയായ നിലയിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ,
if you are properly related to your head,
നിങ്ങളുടെ ആ തലയുമായി ശരിയായ നിലയിൽ നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ,
you will be able to relate to each other better.
നിങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതും ആ നിലയിൽ നല്ല നിലയിലായിരിക്കും.
So primarily maintain a good fellowship with God.
ഒന്നാമതായിട്ട് ദൈവവുമായിട്ടുള്ള നല്ല ഒരു കൂട്ടായ്മ ബന്ധം നാം കാത്തു സൂക്ഷിക്കണം.
That will help you to maintain a good relationship with people in your family, your wife and children or husband and children.
ഭാര്യയും ഭർത്താവും അതുപോലെ ഭർത്താവും മക്കളും ഭാര്യയും മക്കളും തമ്മിലുള്ള ബന്ധം ശരിയായ നിലയിൽ കാത്തു സൂക്ഷിക്കുവാൻ അത് നമ്മെ സഹായിക്കും.
See, we all have two hands.
നമുക്കെല്ലാവർക്കും രണ്ട് കരങ്ങളുണ്ട്.
These two hands are good friends.
ഈ രണ്ട് കരങ്ങളും വളരെ നല്ല സുഹൃത്തുക്കളാണ്.
If it scratches here, itches here, this hand will come to scratch.
ഈ കൈ ചൊറിയുകയാണെങ്കിൽ ഈ കരം വന്ന് ഇവിടെ ചൊറിയും.
If a mosquito sits here and bites,
ഇവിടെ ഒരു കൊതു ഇരുന്ന് കടിക്കുകയാണെങ്കിൽ,
this hand immediately comes to kill the mosquito.
ഈ കൈ വന്ന് ഈ കൊതുകിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കും.
Very good friends.
വളരെ നല്ല സുഹൃത്തുക്കളാണ്.
They never even once they fought one with another.
ഒരിക്കൽ പോലും ഒരു പ്രാവശ്യം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ടില്ല.
If you bruise yourself,
അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിക്കുകയാണെങ്കിൽ,
there is a place where we want to take you.
അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുപോകേണ്ട ഒരു സ്ഥലമുണ്ടല്ലോ.
So none of us do that.
നാം അത് അങ്ങനെ ചെയ്യുകയില്ല.
Why?
എന്തുകൊണ്ട്?
Why is it that these hands are good friends?
എന്തുകൊണ്ടാണ് ഈ രണ്ട് കരങ്ങൾ ഇത്ര നല്ല സുഹൃത്തുക്കളായിരിക്കുന്നത്?
Is it because they are neighbors?
അവരെ അയൽപക്കക്കാരായതുകൊണ്ടാണോ?
Oh, neighbors fight the most.
അയൽപക്കക്കാരാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്.
Is it because they always see each other?
അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കാണുന്നതുകൊണ്ടാണോ?
Ah, people who see each other also fight.
എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്നവരും തമ്മിൽ വഴക്കുണ്ടാക്കും.
There's only one reason why they behave well with one another.
അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായ നിലയിൽ അവർ വർത്തിക്കുന്നതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ.
This right hand of mine is under this
ഈ എന്റെ ഈ വലങ്കരം എന്റെ ഈ തലയുടെ കീഴിലാണ്.
This left hand of mine is also under the same head.
എന്റെ ഈ ഇടത്തുകരം ഈ തലയുടെ തന്നെ അടിയിലാണ്.
Both these hands are under the command of the same head.
ഈ രണ്ട് കരങ്ങളും ഒരു തലയുടെ നിയന്ത്രണത്തിന് കീഴിലാണ്.
They receive instruction from the same head.
ഈ ഒരേ തലയിൽ നിന്ന് തന്നെയാണ് അവർക്ക് ഈ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത്.
They obey the same head.
ഈ തലയെ തന്നെയാണ് ഈ രണ്ട് കരങ്ങളും അനുസരിക്കുന്നത്.
That is why they are always concerned about each other.
അതുകൊണ്ടാണ് ഈ രണ്ട് കരങ്ങളും പരസ്പരം എപ്പോഴും വളരെ ശ്രദ്ധാലുക്കളായിരിക്കുന്നത്.
What is the best way to live a good family life?
നല്ല നിലയിൽ ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണ്?
Not following all the psychological techniques that family counselors say.
ഈ ഫാമിലി കൗൺസിലേഴ്സ് പറയുന്ന ഈ ഈ ടെക്നിക്സ് ഒക്കെ ഫോളോ ചെയ്യാന്നുള്ളതല്ല.
They are good things, no doubt.
അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്.
But that's not the first thing.
എന്നാൽ അതല്ല ഒന്നാമത്തെ കാര്യം.
You be related to God properly.
ശരിയായ നിലയിൽ ദൈവവുമായിട്ട് നീ ബന്ധപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്.
Maintain good fellowship with God.
ദൈവവുമായിട്ടുള്ള നല്ല ഒരു കൂട്ടായ്മ ബന്ധം കാത്തു സൂക്ഷിക്കുക.
That will help you to maintain a good fellowship with your partner.
നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് നല്ല നിലയിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ അത് നിങ്ങളെ സഹായിക്കും.
You draw a triangle in your book.
നിങ്ങളുടെ ബുക്കിൽ ഒരു ത്രികോണം വരയ്ക്കുക.
Put God on top.
ദൈവത്തെ മുകളിൽ വരയ്ക്കുക.
On the left corner you put husband and the right corner you put wife.
ഇടത്തെ കോണറിൽ മൂലയ്ക്ക് ഭർത്താവും വലത്തുവശത്ത് ഭാര്യയും എഴുതുക.
God, husband, wife.
ദൈവം, ഭർത്താവ്, ഭാര്യ.
That's a triangle.
അതാണ് ഒരു ത്രികോണം.
And this husband and wife,
ഈ ഭാര്യയും ഭർത്താവും,
the closer they get to the point God along that line, the closer they get to each other.
ഈ ഭാര്യയും ഭർത്താവും ദൈവത്തോട് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം അവർ പരസ്പരവും അടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും.
Did you understand that?
അത് നിങ്ങൾക്ക് മനസ്സിലായോ?
The closer husband and wife get to the top point God, the closer they get to each other.
ദൈവത്തോട് ഈ ഭാര്യയും ഭർത്താവും എത്രത്തോളം അടുത്തു വരുന്നുവോ അത്രത്തോളം പരസ്പരം അവരും അടുക്കുകയാണ്.
Now the further the husband and wife goes away from God, the, you know, the distance between them also increases.
അവർ ദൈവത്തിൽ നിന്നും അകലുന്നതിനനുസരിച്ച് അവർ പരസ്പരമുള്ള അകലവും വർദ്ധിക്കുകയാണ്.
The intimacy between husband and wife,
ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഹൃദ്യത,
is proportionate to the intimacy that husband and wife maintain towards God.
ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള ഭാര്യയ്ക്കും ഭർത്താവിനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ആനുപാതികമായിട്ടാണ് ഇരിക്കുന്നത്.
If I'm not walking close to God,
ഞാൻ ദൈവവുമായിട്ട് അടുത്ത് നടക്കുന്നില്ലെങ്കിൽ,
I will not be able to love my wife properly.
എന്റെ ഭാര്യയെ ശരിയായ നിലയിൽ സ്നേഹിക്കാൻ കഴിയില്ല.
When I get angry,
ഞാൻ ദേഷ്യപ്പെടുമ്പോൾ,
I cannot control it.
അത് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല.
When she sometimes disobeys me,
എന്നെ അനുസരിക്കാത്ത ചില സന്ദർഭങ്ങൾ അവളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ,
I feel like hitting her.
അവളെ അടിക്കാനായിട്ട് എനിക്ക് തോന്നും.
Because I'm not maintaining good relation with God.
കാരണം ദൈവവുമായിട്ടുള്ള നല്ലൊരു ബന്ധം ഞാൻ സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്.
If a wife does not maintain good relationship with God,
ദൈവവുമായിട്ട് ഭാര്യ നല്ല നിലയിലുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ,
when your husband says something, your ego comes up, you don't want to submit.
ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ ഭർത്താവിന് കീഴടങ്ങി ഇരിക്കുവാൻ കഴിയാത്ത നിലയിൽ നിങ്ങളുടെ സ്വയം ഉയരുവാനായിട്ട് ഇടയായി തീരും.
Because you are a human being.
കാരണം നിങ്ങൾ ഒരു മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട്,
when he gets angry at you,
അവൻ നിങ്ങളുടെ മേൽ കോപിക്കുമ്പോൾ, അവനെതിരായിട്ട് കോപിക്കുവാൻ നിങ്ങൾക്കും ഒരു പ്രേരണയുണ്ടാകും.
ബിക്കോസ് യു ഹാവ് നോ അബിലിറ്റി ഗിവൻ ബൈ ഗോഡ് ടു ഫോർഗീവ് യുവർ ഹസ്ബൻഡ്.
ഭർത്താവിനോട് ക്ഷമിക്കുവാനുള്ള ആ ഒരു കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ്.
സോ ദി ഫസ്റ്റ് തിങ് ഐ സെഡ്,
ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്,
അവർ ഇന്റിമസി വിത്ത് ഗോഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ മെയിൻറ്റെയിനിങ് ഇന്റിമസി വിത്ത് വൺ അനദർ.
പരസ്പരമുള്ള ഹൃദ്യത കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടിരിക്കുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ഹൃദ്യമായ ബന്ധമാണ്.
And a second very important point, a general point in maintaining intimacy one with another,
രണ്ടാമതായിട്ട് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവായ പ്രമാണം പരസ്പരമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ,
we should realize in our own strength we have no ability to do these things.
നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ളതാണ്.
You know, you from Kerala must have heard this.
നിങ്ങൾ കേരളത്തിൽ നിന്നുള്ളവർ ഇങ്ങനെ കേട്ട് കാണുമായിരിക്കും.
This really happened, that's what I heard.
ഇത് സംഭവിച്ചതാണ് എന്നാണ് ഞാൻ കേട്ടത്.
In a wedding,
ഒരു വിവാഹത്തിൽ,
I think somewhere in Kalisheri, I think
Kalisheriയിലാണെന്ന് തോന്നുന്നു.
You know, the preacher spoke about husband's wife's responsibilities.
പ്രസംഗകൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറഞ്ഞു.
Love your wife as Christ loved the church.
ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ ഭാര്യയെ നീ സ്നേഹിക്കണം.
Then at the solemnization part,
ആ വിവാഹ ശുശ്രൂഷ സമയത്ത്,
the minister asked,
വിവാഹ ശുശ്രൂഷ നടത്തുന്ന ആൾ ചോദിച്ചു,
as the boy,
പയ്യനോട് ചോദിച്ചു,
so are you ready and willing to do fulfill your responsibilities to your wife?
നിന്റെ ഉത്തരവാദിത്തങ്ങൾ ഭാര്യയോടുള്ള നിന്റെ കടപ്പാടുകൾ നിർവഹിക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടോ, നിനക്ക് സമ്മതമുണ്ടോ?
The boy said, no, I can't.
മണവാളൻ പറഞ്ഞു, എനിക്ക് കഴിയില്ല.
What you were preaching, I don't think I can do all that.
ഈ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു.
I'm not willing.
ഞാൻ, എനിക്ക് അതിന് സാധ്യമല്ല, ഞാൻ സമ്മതമില്ല.
Then her people all came and said, it's all right, you say yes and everything will be all right.
പിന്നെ എല്ലാരും കൂടെ വന്നിട്ട് പറഞ്ഞു, എങ്ങനെങ്കിലും യേശുവൊക്കെ പറ നടക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമ്മതിപ്പിച്ചു.
I heard that this really happened.
ഇത് സംഭവിച്ചതാണ് എന്ന് ഞാൻ കേട്ടതാണ്.
That means the responsibility is so awesome and great that none of us have the power to obey it.
നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത്ര വലുതായതുകൊണ്ട് അത് നിവർത്തിക്കുവാനുള്ള സ്വന്തം ശക്തി നമ്മളിൽ ഇല്ല.
ബിക്കോസ് വി ആർ ഓൾ ചിൽഡ്രൻ ഓഫ് ആദം.
കാരണം നമ്മൾ എല്ലാവരും ആദാമിക സന്തതികളാണ്.
വി ആൾ ഹാവ് ദ സിൻഫുൾ നേച്ചർ.
നമുക്ക് എല്ലാവർക്കും ആ പാപ പ്രകൃതിയുണ്ട്.
ഹു ക്യാൻ ലവ് അവർ വൈവ്സ് ആസ് ക്രൈസ്റ്റ് ലവ്സ് ദ ചർച്ച്.
ക്രിസ്തു സഭയെ സ്നേഹിച്ചപോലെ ആർക്ക് ഭാര്യയെ സ്നേഹിക്കുവാൻ കഴിയും?
വിച്ച് വുമൺ ക്യാൻ സബ്മിറ്റ് ടു ഹർ ഹസ്ബൻഡ് ആസ് ചർച്ച് സബ്മിറ്റ്സ് ടു ക്രൈസ്റ്റ്?
ഏത് ഭാര്യയ്ക്ക് സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുവാൻ?
Because you also have ego and selfishness in your personality.
കാരണം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങൾക്കും ഉണ്ട് സ്വയത്തിന്റേതായിട്ടുള്ള ചിന്തകൾ.
So what I'm trying to say is,
ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്,
the second thing I said,
ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം,
what I'm going to say,
ഞാൻ പറയാൻ പോകുന്ന കാര്യം,
we need special grace from God to fulfill our responsibility.
നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനായിട്ട് ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകമായ കൃപ ആവശ്യമാണ്.
The word grace there means special ability.
അവിടെ കൃപ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പ്രത്യേകമായ കഴിവ് എന്നുള്ളതാണ്.
By our determination,
നമ്മുടെ ആ നിശ്ചയദാർഢ്യത്തോടെ,
by our trying,
നമ്മൾ ശ്രമിക്കുന്നത് മുഖാന്തരം,
we can never fulfill our responsibility.
നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും നമുക്ക് നിർവഹിക്കുവാൻ കഴിയില്ല.
We should be determined.
നമ്മൾ നിശ്ചയദാർഢ്യമുള്ളവരായിരിക്കണം.
We should try.
നമ്മൾ ശ്രമിക്കണം.
But only with the special ability that God provides can we obey these things that the Bible teaches.
ദൈവം നമുക്ക് നൽകുന്ന പ്രത്യേകമായ കഴിവ് കൊണ്ട് മാത്രമേ ഇത് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ.
The MA Joy, the Lord's servant, he once told a story.
MA Joy ഒരിക്കൽ ഇങ്ങനെ ഒരു കഥ പറയുണ്ടായി.
Not a story, something that really happened.
ഇത് ശരിക്കും നടന്ന ഒരു കാര്യമാണ്.
So an old man and a young man, both of them married, they were having a conversation.
ഒരു പ്രായമുള്ള മനുഷ്യനും ഒരു ചെറുപ്പക്കാരനും രണ്ടുപേരും വിവാഹിതരാണ്, അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
So this young man is just beginning to realize the difficulties of family life.
കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളെ കുറിച്ചുള്ള യാഥാർത്ഥ്യം തനിക്ക് ഇങ്ങനെ
വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു.
ഈ പ്രായം ചെന്ന മനുഷ്യൻ അനേക വർഷങ്ങളായിട്ട് വിവാഹിതനാണ്.
So this young man is asking,
ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചോദിച്ചു,
father, it is we really need lot of grace, right? Otherwise we can't live this family life, right?
ha pidave ee kudumba jeevitham naikkanayittu oru vaadu kruba venam illae allengi namukku adu sadhikkilla alle ennu chodichu.
And this father said,
appo ee praayamulla manushan paranju,
my son, what lot of grace, we need bags full of grace.
endu kooda dharala kruba bag ganakkina kruba venam ennu paranju.
So I heard this illustration.
ee kada njan kettadana.
So I was once solemnizing a wedding in Pathanamthitta.
njan Pathanamthittayil oru vivaha shishrusha nadathikondirikkayirunnu.
So I gave a revised version of the story.
njan idinde oru veru version njan kodukkeyundayi.
So I said, you need barrels full of grace, or more grace.
ningalku barrel ganakkina kripa venam, adayathu dharalam kripa venam ennulla arthathil.
The first person also said baskets.
adhi paranjathu basket ganakkina venam ennayirunnu.
So I multiplied it.
adhu njan korchukoodu velidaaki.
I said you need barrels of grace.
Barrels ganakkina veepa ganakkina ningalku grace venam ennu paranju.
So that couple went to Sharjah.
Vahidraya avaru Sharjah poi.
Then I came to Doha in one of my trips.
njan ende oru sandarshana velayil Dohayil vannappol.
And I called up this girl because they're very close to me.
ennode valare adhiyam aduppam pulartunnavarayathu kondu ee penkuttiye njan vilichu.
So by then they had 2-3 children already.
aa samayath avarku rendu moonu kunjungalo aayittundayirunnu.
And this girl is saying,
ee kunji ivala ennode paranju,
uncle, that day when you married us, you said we need barrels full of grace.
anna vivaham njangale kalpichappol paranju barrel ganakkina kripa venam ennu paranjille.
Uncle, barrels not enough, we need truck loads of grace.
അങ്ങളെ ബാരൽസിൽ മാത്രം പോരെ ട്രക്ക് കണക്കിന് കൃപ വേണോ എന്ന് പറഞ്ഞു.
This girl is telling me.
ഈ പെൺകുട്ടി എന്നോട് പറയുകയാണ്.
Now they have gone to America.
ഇപ്പോ അവർ അമേരിക്കയിൽ പോയി.
And my revised version is,
എന്റെ ഇപ്പോഴത്തെ വേർഷൻ,
in America you need trailers full of grace.
അമേരിക്കയിൽ നിങ്ങൾക്ക് ട്രെയിലർ കണക്കിന് കൃപ വേണം.
You understand what I'm saying?
ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ?
That is why husband and wife should pray together.
അതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് പ്രാർത്ഥിക്കണം.
In recently I was in Madras.
അടുത്ത സമയത്ത് ഞാൻ മദ്രാസിലായിരുന്നപ്പോൾ,
I was asked to talk on family.
അപ്പോൾ കുടുംബത്തെ കുറിച്ച് സംസാരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു.
So I gave a questionnaire.
ഞാൻ ഒരു questionnaire ഇങ്ങനെ പാസ് ചെയ്തു.
Some questions for them to fill up.
ഈ ചില ചോദ്യങ്ങൾ അടങ്ങിയ പേപ്പർ അവർക്ക് പൂരിപ്പിക്കുവാനായിട്ട് കൊടുത്തു.
Without them mentioning their name.
അവരുടെ പേര് എഴുതാതെ അതാണ് കൊടുത്തത്.
So one question was,
ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു,
do you pray together?
നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമോ?
In addition to family prayer with the children.
ആ കുഞ്ഞുങ്ങളുമായിട്ട് ഉള്ള പ്രാർത്ഥനയെ കൂടാതെ, കുടുംബ പ്രാർത്ഥനയല്ലാതെ.
I have many of those forms still with me.
ആ ഫോം പൂരിപ്പിച്ച അനേക ഫോമുകൾ എൻ്റെ ഇപ്പോഴും കയ്യിലുണ്ട്.
And many of them answered no.
അനേകരും അതിന് ഉത്തരം പറഞ്ഞത് ഇല്ല എന്നുള്ളതാണ്.
We don't pray together.
ഞങ്ങൾ ഒന്നിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാറില്ല.
Is anyone like that here?
ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ?
You don't pray together?
നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കയില്ലേ?
You are doing the most difficult job in the world.
ഈ ലോകത്തിലെ ഏറ്റവും ദുഷ്കരമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്.
Loving one another.
ഒന്നിച്ച് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക.
Submitting to one another.
അങ്ങോട്ടും ഇങ്ങോട്ടും കീഴ്പ്പെട്ടിരിക്കുക.
Forgiving one another.
അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കുക.
Not quarreling.
വഴക്കിടാതിരിക്കുക.
Bringing up children.
കുഞ്ഞുങ്ങളെ വളർത്തുക.
Which is such a difficult job.
അത്രയും ദുഷ്കരമായിട്ടുള്ള വേറൊരു ജോലിയില്ല.
So you are in the most difficult job, much more difficult than being the CEO of a multinational company.
വലിയൊരു കമ്പനിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്നതിനേക്കാൾ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ ദുഷ്കരമായ ഒരു പ്രവൃത്തിയിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്.
And you are telling me that you are not praying together?
നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്ന് നിങ്ങൾ എന്നോട് പറയുകയാണോ?
And how are you managing?
നിങ്ങളെ എങ്ങനെയാണ് പിന്നെ ഈ കാര്യങ്ങൾ
നിയന്ത്രിക്കുന്നത്? How are you going to manage tomorrow?
നാളെ എങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്?
I don't know anything about your family life.
നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
I want to tell you brothers and sisters.
എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്.
If you have not been doing it.
അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ.
I know all of you pray individually. I'm sure about it.
നിങ്ങൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്.
That is not enough.
അത് മാത്രം പോരാ.
You should come together.
നിങ്ങൾ ഒന്നിച്ചു വരണം.
And pray together.
നിങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കണം.
God give us grace.
കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണം.
How to bring up our children.
ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നുള്ള നിലയിൽ.
You know that is an area where we need maximum wisdom.
ഏറ്റവും അധികം ജ്ഞാനം ആവശ്യമുള്ള ഒരു മേഖലയാണ് അത്.
You don't need that much wisdom to run a government.
ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഭരണം നടത്തുവാനായിട്ട് അത്രത്തോളം വിവേകം നിങ്ങൾക്ക് ആവശ്യമില്ല.
You don't need that much wisdom to run your company.
നിങ്ങളുടെ കമ്പനിയെ നയിക്കുവാനായിട്ട് അത്രത്തോളം വിവേകം നിങ്ങൾക്ക് ആവശ്യമില്ല.
From my experience I am saying this.
എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്.
I believe the area where we need maximum grace or wisdom is in the area of bringing up children.
നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആ മേഖലയിലാണ് നമുക്ക് ഏറ്റവും അധികം വിവേകവും ജ്ഞാനവും ആവശ്യമുള്ളത്.
We don't know how to bring up children.
നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ.
You know sometimes when they ask you something sometimes you have to say no, sometimes you have to say yes.
ആ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് യെസും നോയും പറയേണ്ടതായിട്ട് വരും.
You know sometimes they can I go with my friend?
എന്റെ കൂട്ടുകാരോട് ചേർന്ന് ഞാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ
sometimes you have to say yeah, you can go.
ആ ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ അനുവദിക്കാനായിട്ട് കഴിയും.
Sometimes you can say no, you're not supposed to go.
ആ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, നിങ്ങൾക്ക് ആ നിലയിൽ ഇപ്പോ പോകാൻ കഴിയില്ല എന്ന് പറയേണ്ടതായി
വരും. Can I go and sleep in my friend's house?
എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി കിടക്കട്ടെ എന്ന് ചോദിക്കും.
Sometimes yes.
ചില സന്ദർഭത്തിൽ ആകട്ടെ എന്ന് പറയും.
Sometimes no.
ചിലപ്പോൾ പറയും വേണ്ട എന്ന് പറയും.
When should you say yes and when should you say no?
എപ്പോഴാണ് അവരെ അനുവദിക്കുന്നതും എപ്പോഴാണ് അവരെ അനുവദിക്കാതിരിക്കുന്നതും?
We don't know.
നമുക്ക് അറിഞ്ഞുകൂടാ.
We need wisdom.
അതിന് നമുക്ക് വിവേകം ആവശ്യമാണ്.
Some people foolishly think.
ചില ആൾക്കാർ ബുദ്ധിശൂന്യമായിട്ട് ഇങ്ങനെ ചിന്തിക്കും.
Especially fathers.
പിതാക്കന്മാർ പ്രത്യേകിച്ചും.
I have imposed military rule in my house.
എന്റെ വീട്ടിൽ ഞാൻ പട്ടാള ചിട്ടയാണ്.
No fly will move without my permission.
എന്റെ അനുവാദം കൂടാതെ ഒരു ഈച്ച പോലും അനങ്ങിയില്ല.
I bring up my children in military rule.
എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പട്ടാള ചിട്ടയിലാണ് വളർത്തുന്നത്.
Hitler's rule.
ഹിറ്റ്ലറുടെ നിയമപ്രകാരം.
When I tell my boy right turn, he has to turn right.
എന്റെ കുട്ടിയോട് വലത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ അവൻ തിരിയണം.
Sit down, he has to sit.
ഇരിക്കാൻ പറഞ്ഞാൽ അവൻ ഇരിക്കണം.
My friend, you are being very, very foolish.
എന്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾ വളരെ മോശ ബുദ്ധിശൂന്യമായിട്ടാണ് ആ കാര്യം ചെയ്യുന്നത്.
Till they attain majority age, they will obey.
നിങ്ങൾ അവരെ പ്രായപൂർത്തിയാകുന്നതുവരെ നിങ്ങൾ പറയുന്നത് കേൾക്കും.
No, I am not encouraging children to disobey.
കുഞ്ഞുങ്ങളെ അനുസരിക്കാതിരിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയല്ല.
But don't think that by imposing military rule, all your children will become godly.
ആ പട്ടാള ചിട്ട വീട്ടിൽ നടത്തുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾ എല്ലാവരും ദൈവമക്കളായി തീരുമെന്ന് വിചാരിക്കണ്ട.
Sometimes you have to allow what they say.
അവര പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അനുവദിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും.
Sometimes you have to say no, you cannot do that.
ചില സന്ദർഭത്തിൽ വേണ്ട, നിനക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയേണ്ടതായിട്ട്.
How do we know it?
ഇത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്?
We need wisdom.
നമുക്ക് ജ്ഞാനം ആവശ്യമാണ്.
If you say no, no, no all the time.
എല്ലാ സമയത്തും നമ്മൾ ഇല്ല ഇല്ല വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ
they may become negative.
അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകും.
Some if you say yes, yes, yes to everything you say,
എല്ലാ കാര്യത്തിനും അവരെ അനുവദിച്ചു കഴിഞ്ഞാൽ
they'll go wayward, you know, they'll just go their way.
അവർ അവരുടേതായിട്ടുള്ള വഴിയിൽ പോകാനിടയായി തീരും.
How to balance this?
ഈ കാര്യങ്ങളെ എങ്ങനെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ കഴിയും?
Only God can give us the wisdom.
ദൈവം നമുക്ക് ജ്ഞാനം തന്നെങ്കിൽ മാത്രമേ
അത് കഴിയൂ. What I'm trying to say,
ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത്,
you should pray together.
നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം.
God give us wisdom.
ദൈവമേ ഞങ്ങൾക്ക് ജ്ഞാനം തരണം.
Give us grace.
ഞങ്ങൾക്ക് കൃപ നൽകണം.
We don't know how to run this big thing.
ഈ വലിയ കാര്യം നയിക്കുവാൻ നിയന്ത്രിക്കുവാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
Lord help me to love my wife.
കർത്താവേ എന്റെ ഭാര്യയെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ.
One prayer that I always pray.
ഈ ഒരു പ്രാർത്ഥനയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്.
Lord help me to always maintain intimacy with my wife.
എന്റെ ഭാര്യയുമായി ഹൃദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ.
To grow in intimacy.
ആ ഹൃദയതയിൽ വളർന്നു വരുവാൻ സഹായിക്കണമേ.
Dear brothers and sisters.
എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ.
My point number 2 is.
എന്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്,
we are in a very serious business.
നാം വളരെ ഗൗരവമേറിയ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്.
Therefore.
അതുകൊണ്ട്
we need tons of grace.
നമുക്ക് ടണ്ണുകണക്കിന് കൃപ ആവശ്യമാണ്.
Therefore.
അതുകൊണ്ട്
husband and wife together should go and seek the face of God and ask him, oh God, please help us.
ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള നിലയിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു പോയി ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം.
Do you think God will help you if you do that?
അങ്ങനെ ചെയ്താൽ ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
Definitely.
തീർച്ചയായും.
If you go to God and say, God, we want to live a good family life pleasing to you, please give us grace, God will surely give you the grace.
നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് ദൈവമേ നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ദൈവം ആ നിലയിൽ നിങ്ങളെ സഹായിക്കും.
If you have not been doing this,
ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ,
tonight will be the first night when you're going to pray together and you're going to continue it all your life.
ഇന്ന് രാത്രി ആയിരിക്കട്ടെ ആദ്യത്തെ രാത്രി നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതും അതിനുശേഷം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇത് തുടരുവാൻ നിങ്ങളെ സഹായിക്കട്ടെ.
There are certain things that you cannot pray when your children are around in the family prayer.
നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളോടൊത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടേക്കാം.
All those things you can pray when you are alone with your husband or wife.
നിങ്ങൾ ഭാര്യയോ ഭർത്താവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയും.
So I mentioned those two things.
ആ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുവല്ലോ.
In order to maintain intimacy,
ഹൃദ്യത കാത്തു സൂക്ഷിക്കുവാനായി,
maintain intimacy with God first,
ദൈവവുമായിട്ടുള്ള ഹൃദ്യത ആദ്യം കാത്തു സൂക്ഷിക്കണം.
Number 2,
രണ്ടാമതായിട്ട്,
you seek God's grace in prayer,
പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ കൃപയ്ക്കായി യാചിക്കണം.
And God will help you,
ദൈവം തീർച്ചയായും നിങ്ങളെ സഹായിക്കും.
Now let me quickly go on to the responsibilities of husbands and wives.
ഭാര്യ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു.
Now I cannot fully explain each one,
ആ എല്ലാ കാര്യങ്ങളും വിവരിക്കുവാനായിട്ട് എനിക്ക് കഴിയുകയില്ല.
But quickly I will mention some of them,
പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു.
Let me first talk to men.
ആദ്യമായിട്ട് ഞാൻ സഹോദരന്മാരോട് സംസാരിക്കട്ടെ.
You know, Bible always talks to women first.
എപ്പോഴും വേദപുസ്തകം സ്ത്രീകളോടാണ് സംസാരിക്കുന്നത്.
You read any passage on the Bible on family life,
കുടുംബജീവിതത്തെ കുറിച്ചുള്ള ഏത് ഭാഗം നിങ്ങൾ വായിച്ചാലും,
why does God speak to women first?
എന്തുകൊണ്ടാണ് ദൈവം ആദ്യം സ്ത്രീകളോട് സംസാരിക്കുന്നത്?
I leave it to you to think and understand.
അത് നിങ്ങൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ട് ഞാൻ വിടുകയാണ്.
But today, man being the leader, I would like to talk to men first.
പുരുഷന്മാരെ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ അവരോട് ആദ്യം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Responsibilities of husbands.
ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തം.
Genesis chapter 2.
ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം.
And verse 24.
24th വാക്യം.
Therefore shall a man leave his father and his mother and shall cleave unto his wife and they shall be one flesh.
അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും.
Immediately after the first marriage,
ആദ്യത്തെ വിവാഹത്തിന് ശേഷം ഉടൻ തന്നെ,
here is a principle that God lays down,
ഇവിടെ ദൈവം ഒരു പ്രമാണം വളരെ വ്യക്തമാക്കുകയാണ്.
A man shall leave his father and his mother,
ഒരു പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിയും,
and shall cleave unto his wife,
അതിനുശേഷം ഭാര്യയോട് പറ്റിച്ചേരും.
This is one commandment which many men do not obey.
അനേകരും പാലിക്കാത്ത ഒരു കൽപ്പനയാണ് ഇത്.
One reason for so much of trouble in many families is that we do not obey what the Lord has asked us to obey.
പല കുടുംബജീവിതങ്ങളിലെയും പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടിരിക്കുന്നത് ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ പ്രമാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്.
Men are commanded to leave their father and mother.
പുരുഷന്മാർ ഭാര്യ അപ്പനെയും അമ്മയെയും വിട്ടുപിരിവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
What does that mean?
എന്താണ് അതിന്റെ അർത്ഥം?
So until you get married,
നിങ്ങൾ വിവാഹം കഴിക്കുന്നതുവരെ,
you are under the care of your parents,
മാതാപിതാക്കളുടെ സംരക്ഷണയിലാണ് നിങ്ങൾ.
You always consult them,
നിങ്ങൾ അവരുമായിട്ട് എപ്പോഴും കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും.
You seek their permission,
അവരുടെ അനുവാദം നിങ്ങൾ ചോദിക്കും.
You always go to them,
അവരുടെ അടുക്ക് എപ്പോഴും പോകും.
You are dependent on them,
അവരിൽ ആശ്രയിച്ചാണ് നിങ്ങൾ കഴിയുന്നത്.
But the moment you get married,
എന്നാൽ നിങ്ങൾ വിവാഹിതനായി തീരുമ്പോൾ,
another person comes into your life,
നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേറൊരു വ്യക്തി കടന്നു വരികയാണ്.
From that point on,
ആ സമയം മുതൽ,
your wife has to be more important to you than your father and your mother.
നിങ്ങളുടെ ഭാര്യ ആയിരിക്കണം നിങ്ങളുടെ അപ്പനേക്കാളും അമ്മയേക്കാളും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടിരിക്കേണ്ടത്.
She should be the first one to consult, not your father and mother.
നിങ്ങളുടെ ഭാര്യ ആയിരിക്കണം നീ ആദ്യം ഒരു കാര്യം ചർച്ച ചെയ്യുന്നത്, അല്ലാതെ നിന്റെ അപ്പനോടും അമ്മയോടും ആയിരിക്കരുത്.
You should think, what will my wife think about it more than what will my father and mother think about it.
എന്റെ അപ്പനും അമ്മയും ഈ കാര്യത്തെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി ഈ കാര്യത്തെ കുറിച്ച് എന്റെ ഭാര്യ എന്ത് ചിന്തിക്കുമെന്നായിരിക്കണം നിന്റെ ചിന്ത.
Will this hurt my wife? That's what you should think first, more than will this hurt my father.
എന്റെ ഈ കാര്യം ചെയ്താൽ എന്റെ അപ്പനമ്മമാരെ വേദനിക്കുമോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഈ കാര്യം ചെയ്താൽ എന്റെ ഭാര്യ വേദനിക്കുമോ എന്നുള്ളതായിരിക്കണം നിന്റെ
ചിന്ത. She should be the number one person in your life.
നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ വ്യക്തി അവളായിരിക്കണം.
So that means you break that emotional code that you had with your parents so far.
അന്ന് വരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ വൈകാരികമായിട്ടുള്ള ബന്ധത്തിന് ഒരു വിള്ളൽ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അത് വിച്ഛേദിക്കപ്പെടുകയാണ് അവിടെ.
One relationship, a new relationship, gives way you know, a new relationship takes place, it gives way, the old relationship is slowly, you know, it goes to the background.
Oru pudhiya bendham roopapadumbol aa palaye bendham ingane promote maarugiyaan.
Wife takes priority over parents.
Maadapidakkalkkayittu maadapidakkalde mugalil bhaaryakke pariganana labhikkunna oru avastha.
Who said it?
ആരാണിത് പറഞ്ഞത്?
ഗോഡ് സെഡ്.
ദൈവം പറഞ്ഞ കാര്യമാണ്.
നൗ ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു ഷുഡ് ഇഗ്നോർ യുവർ പാരന്റ്സ്, യു ഷുഡ് റെസ്പെക്ട് ദം ഓർ കെയർ ഫോർ ദം.
ഇതിന്റെ അർത്ഥം അപ്പനെയും അമ്മയെയും നിങ്ങൾ മറക്കണമെന്നോ അവരെ അവഗണിക്കണമെന്നോ ബഹുമാനിക്കരുതെന്നോ അല്ല.
യു ഷുഡ് കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദം.
അവരുമായിട്ടുള്ള നല്ല ബന്ധം നിങ്ങൾ തുടർമാനമായിട്ട് കാത്തു സൂക്ഷിക്കണം.
ഇഫ് യു ഡോണ്ട് നോ യു നോ ഹൗ ടു ഡു സംതിങ് യു ആസ്ക് യുവർ പാരന്റ്സ്, കൺസൾട്ട് ദം.
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ മാതാപിതാക്കളോട് ചോദിച്ച് അവരുമായിട്ട് അത് ചർച്ച ചെയ്യാം, ആലോചിക്കാം.
Care for their financial needs.
അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം.
Take care of them in their old age.
അവരുടെ പ്രായാധിക്യത്തിൽ അവരെ കാത്തു സംരക്ഷിക്കണം.
But
എന്നാൽ
from the time you marry,
നിങ്ങൾ വിവാഹിതനായി തീരുന്ന ആ സമയത്ത്
you are becoming a separate unit.
നിങ്ങൾ വേറെ ഒരു യൂണിറ്റ് ആയിട്ട് രൂപപ്പെടുകയാണ്.
Now if you can physically leave them and live separately, that's good.
നിങ്ങൾക്ക് ശാരീരികമായിട്ട് മാറി വേറൊരിടത്ത് താമസിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ്.
But it may not be possible. You may have to stay with your parents.
എന്നാൽ അത് എപ്പോഴും സാധ്യമായെന്ന് വരികയില്ല. മാതാപിതാക്കളോട് ഒത്താണ് താമസിക്കുന്നത്.
Even when you live with your parents,
നിങ്ങൾ മാതാപിതാക്കളുമായിട്ട് ചേർന്ന് ജീവിക്കുമ്പോൾ തന്നെ
you should realize that you and your wife is a separate entity.
നീയും നിന്റെ ഭാര്യയും വ്യത്യസ്തമായ ഒരു യൂണിറ്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം.
Many of us don't obey this.
ഈ കാര്യം നമ്മളിൽ പലരും അനുസരിക്കുന്നില്ല.
You know, when God said this,
ദൈവം ഇത് പറഞ്ഞപ്പോൾ
was there a father?
അവിടെ ഒരു പിതാവ് ഉണ്ടായിരുന്നോ?
Was there any father in the world at that time?
ആ സമയത്ത് ലോകത്തിൽ ഒരു പിതാവ് ഏതെങ്കിലും പിതാവ് ഉണ്ടായിരുന്നോ?
No.
ഇല്ലായിരുന്നു.
Was there a person called mother in the world?
ലോകത്തിൽ എവിടെയെങ്കിലും അമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നോ?
In Genesis chapter 2.
ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ.
No father, no mother.
പിതാവുമില്ലായിരുന്നു, മാതാവുമില്ലായിരുന്നു.
Even before a father and mother came into existence, God said this.
ഈ മാതാവും പിതാവും ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ ദൈവം ഇത് പറഞ്ഞിരിക്കുകയാണ്.
Because God knew that we Malayalees would create trouble on this.
ദൈവത്തിന് അറിയാമായിരുന്നു നമ്മൾ ഈ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന്.
So even before a mother and father came into being, God said, men, please do this.
ഈ അപ്പനും അമ്മയും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവം പുരുഷനോട് പറഞ്ഞു അപ്പനെയും അമ്മയും വിട്ടുപിരിയണം.
When you read Psalm 45,
45 സങ്കീർത്തനം വായിക്കുമ്പോൾ,
that's often read in the weddings,
പല സന്ദർഭങ്ങളിലും വിവാഹത്തോടുള്ള ബന്ധത്തിൽ അത് വായിക്കാറുണ്ട്.
There the girl is told to forget her people.
അവിടെ മണവാട്ടിയോട് പറഞ്ഞിട്ടുണ്ട് സ്വന്തം ഭവനത്തെ മറക്കണം എന്ന്.
So I think the same thing is applicable to women also.
അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ പ്രമാണം സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഭാര്യമാർക്കും ആപ്ലിക്കബിൾ ആണ്.
Once you are married,
നിങ്ങൾ ഒരിക്കൽ വിവാഹിതയായാൽ,
don't say let me ask my mother, you say let me ask my husband.
ഞാൻ പോയി എന്റെ അമ്മയോട് ചോദിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം എന്റെ ഭർത്താവിനോട് ചോദിക്കട്ടെ എന്നായിരിക്കും.
Your husband should be more important than your parents.
നിങ്ങളുടെ ഭർത്താവായിരിക്കണം നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ പ്രാധാന്യവും ഉള്ള വ്യക്തി.
So that is the responsibility of man and wife.
ഇതാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഉത്തരവാദിത്വം.
Then let me say the other side also.
ഞാൻ ഇതിന്റെ മറുവശം കൂടി പറയട്ടെ.
The parents side.
മാതാപിതാക്കളുടെ ഭാഗം.
You please let them go.
അവര് പോകാനായിട്ട് അവരെ അനുവദിക്കണം.
You should allow them to leave.
അവര് പോകാനായിട്ട് നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം.
This is where the problem is.
ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം.
Many parents, they don't allow their children to go.
അനേക മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ ഈ നിലയിൽ പോകാനായിട്ട് അവരെ അനുവദിക്കുകയില്ല.
You know, some mothers would say,
നമ്മുടെ ചില അമ്മമാർ ഇങ്ങനെ പറയും,
after my son got married,
അവൻ വിവാഹം ചെയ്തതിനു ശേഷം,
he doesn't want us.
ഞങ്ങളെ അവന് വേണ്ട.
All the time he is talking to her something, I don't know what they are talking.
എപ്പോഴും അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്താ അവർ സംസാരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ.
Door is closed.
എപ്പോഴും കഥ അടച്ചിരിക്കുകയാണ്.
Both of them are always sitting inside.
എപ്പോഴും അവർ അതിനകത്ത് ഇരിക്കുകയാണ്.
And going out in the evening.
അവർ വൈകുന്നേരം വെളിയിൽ പോകുന്നു.
And going to park.
അവർ പാർക്കിൽ പോകുന്നു.
I don't know what has gone wrong with my son.
അവൻ എന്തോ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയും.
My mother, nothing has gone wrong with your son.
എന്റെ അമ്മ ഒരു കാര്യവും അവന് സംഭവിച്ചിട്ടില്ല, ഒരു തെറ്റും അവന് സംഭവിച്ചിട്ടില്ല.
Let them do that.
അവരത് ചെയ്യട്ടെ.
When you see them doing it,
അവരെ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ,
you say praise the Lord.
ദൈവത്തെ നിങ്ങൾ സ്തുതിക്കണം.
They are getting along well.
അവര് നന്നായി ജീവിക്കുന്നു.
But if they are not talking to each other,
അവർ പരസ്പരം സംസാരിക്കുന്നില്ല.
They are not going out together,
അവർ ഒന്നിച്ച് വെളിയിൽ പോകുന്നില്ലെങ്കിൽ,
you better be concerned about it.
അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്താകുലരാകണം.
Don't worry that they are getting too much attached to each other. That's how God designed it.
അവർ എപ്പോഴും കൂടുതലായിട്ട് അടുത്തിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ദൈവം അതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
Parents should not interfere in the life of their children.
കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതത്തിൽ കൈകടത്തുവാൻ മാതാപിതാക്കൾ ഒരിക്കലും ശ്രമിക്കരുത്.
Many parents have spoiled the life of their children.
അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതത്തെ നശിപ്പിച്ചിട്ടുണ്ട്.
Please don't do that.
അങ്ങനെ ചെയ്യരുത്.
If you think they are doing something wrong, please advise them.
അവർ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അവരെ ഉപദേശിക്കണം.
You help them, encourage them.
അവരെ സഹായിക്കണം, അവരെ ഉത്സാഹിപ്പിക്കണം.
But don't interfere in their life and make decisions for them.
അവരുടെ ജീവിതത്തിൽ കൈകടത്തിയിട്ട് അവർക്ക് വേണ്ടി തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കരുത്.
So in the very beginning God said man shall leave his father and mother and cleave unto his wife.
അതുകൊണ്ട് ആദ്യം തന്നെ ദൈവം പറഞ്ഞു, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും.
There's another responsibility for man.
ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഉത്തരവാദിത്വമുണ്ട്.
This is very very important.
ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്.
Now many other responsibilities to love and to take care we often hear at weddings.
സ്നേഹിക്കണം, കരുതണം എന്നുള്ളത് നമ്മൾ സാധാരണ വിവാഹത്തിൽ കേൾക്കാറുള്ളതാണ്.
But this responsibility very seldom preachers preach.
ഈ ഒരു ഉത്തരവാദിത്വം വളരെ വിരളമായിട്ട് മാത്രമേ പ്രസംഗകർ പ്രസംഗിക്കാറുള്ളൂ.
1 Peter chapter 3.
പത്രോസിന്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം.
Verse 7.
ഏഴാം വാക്യം.
Likewise ye husbands dwell with them according to knowledge giving honor unto the wife as unto the weaker vessel and as being heirs together of the grace of life that your prayers be not hindered.
അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കും.
Here is an instruction to all husbands.
ഇവിടെ എല്ലാ ഭർത്താക്കന്മാർക്കുള്ള ഒരു നിർദ്ദേശമുണ്ട്.
Dwell with your wife with understanding.
വളരെയധികം മനസ്സിലാക്കുന്ന ആ ഒരു നിലയിൽ ഭാര്യമാരോട് ചേർന്ന് ജീവിക്കണം.
So I would call it understand your wife.
ഭാര്യയെ മനസ്സിലാക്കണം എന്ന് ഞാൻ ഇതിനെ വിളിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
Oh, husband says, oh, I know my wife.
എനിക്ക് എന്റെ ഭാര്യയെ അറിയാം.
Oh, we have been living together 10 years.
ഞങ്ങൾ 10 വർഷമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയാണ്.
You haven't understood 10% of her.
അവളുടെ 10% പോലും നിനക്ക് അവളെ മനസ്സിലായിട്ടില്ല.
Even if you live 80 years together, you will never fully understand.
80 വർഷം ഒന്നിച്ച് ജീവിച്ചാലും മുഴുവനായിട്ട് ആളെ മനസ്സിലാക്കാൻ കഴിയില്ല.
I think that is true of the other way also.
മറിച്ചും ആ കാര്യം സത്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു.
Though this is addressed to husbands,
ഇവിടെ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നതെങ്കിലും
I think wives also should understand their husbands.
ഭാര്യമാരും ഭർത്താക്കന്മാരെ മനസ്സിലാക്കണം.
There is lot to understand about each other.
അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നതിന് ഒരു നിയമമുണ്ട്.
Husband and wife are different.
ഭാര്യയും ഭർത്താക്കന്മാരും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരാണ്.
God has designed man and woman differently.
പുരുഷനെയും സ്ത്രീയെയും ദൈവം വ്യത്യസ്തങ്ങളായ നിലയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
You know, psychologists tell us, give us a big list of differences between men and women psychologically.
മനഃശാസ്ത്രപരമായിട്ട് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചുള്ള വലിയൊരു ലിസ്റ്റ് അവർക്ക് നമുക്ക് തരുവാൻ കഴിയും.
I'll just say one or two things only.
ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതിനുള്ള ബന്ധത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു.
Women's thinking pattern is totally different from men's thinking pattern.
സ്ത്രീകൾ ചിന്തിക്കുന്നത് പുരുഷന്മാർ ചിന്തിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലയിലാണ്.
Many of us think, why doesn't my wife think as I do?
ഞാൻ ചിന്തിക്കുന്ന പോലെ എന്തുകൊണ്ട് എന്റെ ഭാര്യ ചിന്തിക്കുന്നില്ല എന്ന് നമ്മളിൽ പലരും ചിന്തിച്ചേക്കാം.
Maybe she is not as spiritual as I am.
ഞാൻ ആത്മീയനായിട്ടിരിക്കുന്ന പോലെ ഒരുപക്ഷേ അവൾ ആത്മീയ ആയിരിക്കത്തില്ല എന്ന് ചിന്തിച്ചേക്കാം.
That's not the reason.
എന്നാൽ അതല്ല അതിന്റെ കാരണം.
Simply because she is not a man, that's why she thinks differently.
അതിന്റെ ലളിതമായിട്ടുള്ള കാരണം അവൾ പുരുഷനല്ല എന്നുള്ളതാണ്.
And her responses are different.
അവളുടെ പ്രതികരണങ്ങളും വ്യത്യസ്തമാണ്.
She responds more emotionally whereas men respond more logically.
വളരെ അധികം യുക്തിയുക്തമായിട്ട് ഒരു പുരുഷൻ പ്രതികരിക്കുമ്പോൾ സ്ത്രീ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നവളാണ്.
Suppose you get a phone call at night.
രാത്രിയിൽ ഒരു ഫോൺ കോൾ കിട്ടുകാന്ന് വിചാരിക്കുക.
Your close relative in your family is had a stroke or accident and rushed to the hospital.
നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും അടുത്ത ബന്ധുവിന് ഒരു സ്ട്രോക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായി ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്.
Suppose your wife takes the phone.
ഈ ഫോൺ ഭാര്യയാണ് എടുക്കുന്നത് വിചാരിക്കുക.
Suppose it is a father or brother.
അപ്പനോ സഹോദരനോ ആണെന്ന് വിചാരിക്കുക.
How do you think she will respond?
എങ്ങനെ അവൾ പ്രതികരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു?
Who?
ആര്?
My brother?
എന്റെ സഹോദരനാണോ?
Serious?
സീരിയസ് ആണോ?
Oh my god.
എന്റെ ദൈവമേ.
She falls.
അവിടെ മറിഞ്ഞു വീഴും.
You have to call an ambulance to take her now.
അവളെ ആംബുലൻസ് വിളിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ട് വരും.
But suppose the man takes the phone.
ഈ പുരുഷനാണ് ഈ ഫോൺ എടുക്കുന്നതെന്ന് വിചാരിക്കുക.
What actually happened?
എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്?
Which hospital?
ഏത് ആശുപത്രിയാണ്?
Blood is needed?
ബ്ലഡ് ആവശ്യമുണ്ടോ?
You need money?
പൈസ ആവശ്യമുണ്ടോ?
Okay, here I'm coming.
ഞാൻ വരികയാണെന്ന് പറയും.
You understand the difference?
ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ?
There she is lying unconscious.
അവിടെ അബോധാവസ്ഥയിൽ അവൾ കിടക്കുകയാണ്.
Why?
എന്തുകൊണ്ട്?
Is it because she is unspiritual?
അവൾ ആത്മീയയല്ലാത്തതുകൊണ്ടാണോ?
No.
അല്ല.
She is different.
കാരണം അവൾ വ്യത്യസ്തയാണ്.
You shouldn't try to take a Bible study for her at that time.
ആ സമയത്ത് ഒരു ബൈബിൾ സ്റ്റഡി എടുക്കാനായിട്ട് ശ്രമിക്കരുത്.
Come on, turn to John 14.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം എടുക്കുക.
Let not your heart be troubled.
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്.
Don't do that.
അത് ചെയ്യരുത്.
She is also spiritual.
അവളും ആത്മീയയാണ്.
But she is a woman.
കാരണം പക്ഷേങ്കിൽ അവൾ ഒരു സ്ത്രീയാണ്.
God made her like that.
അവളെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചത്.
So don't expect her to behave as you do.
നിങ്ങൾ പെരുമാറുന്ന പോലെ പെരുമാറുവാനായിട്ട് നിങ്ങൾ അവളിൽ നിന്നും പ്രതീക്ഷിക്കരുത്.
Thought pattern.
അവളുടെ ചിന്താ രീതി.
You know, psychologists say that women connect things to the one to the other.
ഈ മനഃശാസ്ത്രജ്ഞർ പറയുന്നത് സ്ത്രീകൾ ഒരു കാര്യത്തെ മറ്റൊരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നവരാണ്.
Men always think things separately.
പുരുഷൻ എപ്പോഴും വ്യത്യസ്തമായ നിലയിൽ ചിന്തിക്കുന്നവരാണ്.
You know, one American brother came to Kerala for a wedding.
ഒരു വിവാഹത്തിനായിട്ട് ഒരു അമേരിക്കൻ സഹോദരൻ വരികയുണ്ടായി.
And when he spoke, he gave an Indian example.
താൻ സംസാരിച്ചപ്പോൾ ഇന്ത്യയിലെ ഒരു ഉദാഹരണം താൻ പറയുകയുണ്ടായി.
I don't know how this American got this Indian example.
ഈ അമേരിക്കൻ എങ്ങനെയാണ് ഇന്ത്യക്കാരുടെ ഉദാഹരണം കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞു.
But it is very true.
അത് വളരെ ശരിയാണ്.
So I want to tell you that example.
ആ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
Difference in thinking pattern.
ഈ ആ ചിന്താ രീതിക്കുള്ള വ്യത്യാസം.
How women connect things.
എങ്ങനെയാണ് സ്ത്രീകൾ ചിന്തകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്.
And how men don't connect.
എങ്ങനെ അവര് പുരുഷന്മാർ ബന്ധിപ്പിക്കാതെ ചിന്തിക്കുന്നു.
One day morning,
ഒരു ദിവസം രാവിലെ
breakfast time,
പ്രഭാത ബ്രേക്ക്ഫാസ്റ്റ് സമയമായിരുന്നു.
She made dosa.
അവള് ദോശ ഉണ്ടാക്കി.
And the husband is eating the dosa to run to the office.
ഓഫീസിലേക്ക് പോകാനായിട്ട് ബെത്തപ്പെട്ട് ഈ ഭർത്താവ് ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
But one of the doshas was a bit black in color.
ഒരു ദോശ അല്പം കരിഞ്ഞു പോയി.
And when he was eating,
dosha avan kalichondirunnappol
he said, "Che, what is this?"
Avan parney idendana endu parney.
But he ate 10 doshas, that's a different thing.
Avan 10 dosha kalichathu vera karyam.
But he uttered a word of contempt.
Avade puchathodu koodiyulla oru vaakku than uchcharichu.
Angrily,
valare adhin kobathodu koodi
he finished ran to office.
Than adu kalicha shesham office lekku poi
he forgot about
aa karyathe kurichu than marakkey undayi.
10 o'clock you ask him what breakfast you had, he will say put.
10 മണിക്ക് എന്തോ കഴിച്ചെന്ന് ചോദിച്ചാൽ പുട്ടെന്ന് ഉത്തരം പറയും.
He is not sitting in the office and thinking why my wife burned that dosa.
എന്തുകൊണ്ട് എന്റെ ഭാര്യ ആ ദോശ കരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ല താൻ ഓഫീസിൽ ഇരിക്കുന്നത്.
But what about the wife?
എന്നാൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം
right from that time.
ആ സമയം മുതൽ
whole day.
ആ ദിവസം മുഴുവൻ
she is thinking about that one comment that husband.
ആ ഭർത്താവ് പറഞ്ഞ ആ ഒരു കമന്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
Sisters, am I right?
ഞാൻ പറഞ്ഞു ശരിയല്ലേ
സഹോദരന്മാരെ? If I am not right, please correct me after the meeting.
ആ മീറ്റിംഗിന് ശേഷം എന്നെ കറക്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു ശരിയല്ല എങ്കിൽ
she is thinking.
അവൾ ചിന്തിക്കുകയാണ്.
This is how she thinks.
ഇങ്ങനെയാണ് അവൾ ചിന്തിക്കുന്നത്.
See, when the dosha is good, he doesn't say a word.
നല്ല ദോശ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യവും താൻ
പറയില്ല.
ഒരെണ്ണം കരിഞ്ഞു പോയപ്പോൾ ഉടൻ തന്നെ അതിനെ കമന്റ്
പറഞ്ഞു.
ഒരിക്കലും അഭിനന്ദിക്കുന്ന ഒരു സ്വഭാവം തനിക്കില്ല.
Then she sits and thinks about the dosha whole day.
ആ ദോശയെ കുറിച്ച് ആ ദിവസം മുഴുവനും ചിന്തിച്ചു.
Then she got new thoughts.
അതിനുശേഷം അവൾക്ക് പുതിയ ചിന്തകൾ കിട്ടി.
She remembers him saying that his mother used to make good dosa.
നല്ല ദോശ ഉണ്ടാക്കുമെന്ന് തന്റെ അമ്മ നല്ല ദോശ ഉണ്ടാക്കുമെന്ന് താൻ പറഞ്ഞ കാര്യം അവൾ ഇരുന്ന് ഓർത്തു.
His mother's dosha never gets burnt.
അവന്റെ അമ്മയുടെ ദോശ ഒരിക്കലും കരിഞ്ഞു പോകുകയില്ല.
So she connected the morning dosha to the mother-in-law's dosha.
അവൾ രാവിലെ ഉണ്ടാക്കിയ ആ കരിഞ്ഞ ദോശയെ അമ്മായിയുടെ ദോശയും തമ്മിൽ ബന്ധിപ്പിച്ചു.
All day she is very sad.
ആ ദിവസം മുഴുവൻ അവൾ ദുഃഖിതയായി.
Evening the husband comes home.
വൈകുന്നേരം ആ ഭർത്താവ് വന്നു.
He forgot all about dosha business.
ആ കാര്യത്തെ കുറിച്ചൊക്കെ താൻ മറന്നു പോയി.
Then he said, why are you so sad?
നീ എന്താണ് ഇങ്ങനെ ദുഃഖിതയായിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു.
She said, no, nothing like that.
അവൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു.
Then he said,
അപ്പോൾ അവൻ പറഞ്ഞു,
you know what happened in our office today?
ഇന്ന് ഓഫീസിൽ എന്താ സംഭവിച്ചെന്ന് അറിയാമോ?
You know that friend of mine?
എന്റെ ആ സുഹൃത്തിനെ അറിയാമോ?
They didn't have children for 10 years.
അവർക്ക് 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു.
Today we got a message that he got a child in his village.
തന്റെ ഗ്രാമത്തിൽ തനിക്ക് ഒരു കുഞ്ഞുണ്ടായി എന്ന് ഞങ്ങൾ.
Boy,
ഒരു ആൺകുട്ടിയാണ്.
We wouldn't leave him.
ഞങ്ങൾ അവനെ വിട്ടില്ല.
By force we took him to the Udupi hotel nearby.
ഞങ്ങൾ അടുത്തുള്ള ഉഡുപ്പി ഹോട്ടലിൽ അവനെ ഞങ്ങൾ നിർബന്ധിച്ചു കൊണ്ടുപോയി.
He had wonderful dosa.
ഞങ്ങൾക്ക് നല്ല ദോശ അവിടുന്ന് കഴിക്കാനിടയായി.
Then she thinks the Brahmin's dosa never gets bad. Only my dosa gets bad.
ബ്രാഹ്മിന്റെ ദോശ ഒരിക്കലും കരിയല്ല, എന്റെ ദോശ മാത്രമേ കരിയുള്ളൂ എന്ന്.
See how she connects all these things.
എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അവൾ ബന്ധിപ്പിച്ചെന്ന് ചിന്തിക്കുക.
This is how they are made.
ഇങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത്.
It has nothing to do with their spirituality.
അവരുടെ ആത്മീയവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല.
So dear brothers,
എന്റെ പ്രിയ സഹോദരന്മാരെ,
we have to understand that.
നാം അവരെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
A third thing,
മൂന്നാമത്തെ കാര്യം,
what is so important to unimportant to us sometimes is important to them.
നമുക്ക് അപ്രധാനമായ കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായിരിക്കാം.
Once my wife was upset about something.
ഒരു കാര്യത്തെക്കുറിച്ച് എന്റെ ഭാര്യ ഇങ്ങനെ ദുഃഖിതമായിട്ടിരിക്കുകയായിരുന്നു.
And I said, such a silly thing, why you are upset, such a small thing.
Yan choichu endina ee cheriya karyathil ingane prayasapettirikkunathu.
Then she said, it may be small for you but not for me.
Appol avul ennodu paranju oru pakshengil ningalkku adu cheriyoru karyamayirikkal aayirikkam pakshengil enikkalla ennu paranju.
Dear husbands, this is very important.
എന്റെ ഭർത്താക്കന്മാരെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
Once when I came to one of the Gulf countries,
ഒരിക്കൽ ഞാൻ ഒരു ഗൾഫ് കൺട്രീസിൽ ഒരിടത്ത് വന്നപ്പോൾ,
a couple that I married said, we have some problem, please come and help.
ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിവാഹം കഴിപ്പിച്ച രണ്ട് ദമ്പതികൾ വന്നിട്ടുണ്ട്.
I went to their house.
ഞാൻ അവരുടെ വീട്ടിൽ പോയി.
And one thing the wife said,
ഒരു കാര്യം ആ ഭാര്യ പറഞ്ഞു,
this husband is so ununderstanding, he doesn't understand.
മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്ത ഒരു വ്യക്തിയാണ് ഈ ഭർത്താവ് എന്ന് പറഞ്ഞു.
The other day a visitor came to our house.
ഞങ്ങളുടെ വീട്ടിൽ ഒരു സന്ദർശകൻ കഴിഞ്ഞ ദിവസം വന്നു.
I was in the kitchen.
ഞാൻ അടുക്കളയിലായിരുന്നു.
Sitting in the front room.
Sitting roomil irunnond.
In front of the guest.
ആ അതിഥികളുടെ മുമ്പിൽ വെച്ച്.
He is calling out and saying,
എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു.
Called her name.
അവരുടെ പേര് വിളിച്ചിട്ട്,
please bring that sweets that I brought last week.
ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കൊണ്ടുവന്ന ആ സ്വീറ്റ്സ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു.
But that sweets was already over.
ആ സ്വീറ്റ്സ് തീർന്നു പോയായിരുന്നു.
That's not there.
അവത് അവിടെ ഇല്ലായിരുന്നു.
And she felt very bad.
അത് വളരെ ദുഃഖമുളവാക്കുന്ന ഒരു കാര്യമായിട്ട് അവൾക്കിരുന്നു.
What shall I tell the guest?
ഞാൻ ആ അതിഥിയോട് എന്തു പറയും?
See, for the husband it is nothing.
ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുമില്ലാത്ത ഒരു കാര്യമാണ്.
Okay, those the sweet is finished, it's okay, that's it.
ആ സ്വീറ്റ്സ് തീർന്നുപോയി.
But the wife felt insulted.
എന്നാൽ ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു അപമാനമായിട്ട് അവൾക്ക് തോന്നി.
This is what she told me.
ഇതാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞത്.
In front of the husband.
ആ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് തന്നെ.
It's a small thing for us but a big thing for them.
അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ അവർക്ക് അതൊരു വലിയ കാര്യമാണ്.
Sisters also need to understand many things about your husbands.
ഭർത്താക്കന്മാരെ കുറിച്ചുള്ള അനേക കാര്യങ്ങൾ സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കണം.
You know, when you do not respect your husband's authority and leadership,
നിങ്ങളുടെ ഭർത്താവിന്റെ അധികാരത്തെയും നേതൃത്വത്തെയും നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ,
that is when a husband gets hurt.
ആ സമയത്താണ് ഭർത്താവിന് ഏറ്റവും അധികം ദുഃഖം ഉണ്ടാകുന്നത്.
Did you understand that?
അത് നിങ്ങൾക്ക് മനസ്സിലായോ?
When you do not acknowledge the leadership of your husband,
നിങ്ങളുടെ ഭർത്താവിന്റെ നേതൃത്വം നിങ്ങൾ അംഗീകരിക്കാത്ത ഒരു സന്ദർഭമുണ്ടെങ്കിൽ,
that is when men get disturbed.
ആ സമയത്താണ് മനുഷ്യൻ ഭർത്താവ് ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത്.
And for men,
പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം,
do you know when they get worried?
അവർ എപ്പോഴാണ് പ്രയാസപ്പെടുന്നതെന്ന് അറിയാമോ?
When they feel that you are not concerned about their troubles.
അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ചിന്തയും ഇല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അവർക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാകുന്നത്.
That is what troubles the most.
അതാണ് ഏറ്റവും കൂടുതൽ അവരെ ഭാരപ്പെടുത്തുന്ന കാര്യം.
He is not concerned about my troubles.
എന്റെ പ്രശ്നങ്ങളെ കുറിച്ച് തനിക്ക് യാതൊരു വിഷയവുമില്ല.
He is indifferent.
താൻ വളരെ വ്യത്യസ്തനായിട്ട് ജീവിക്കുന്നു.
He is living in his world.
തന്റേതായിട്ടുള്ള ലോകത്തിൽ താൻ ജീവിക്കുന്നു.
That is when wives feel hurt most.
ആ സമയത്താണ് ഭാര്യ ഏറ്റവും അധികം മുറിപ്പെടുന്നത്.
See how important these things are.
ഈ കാര്യങ്ങൾ എത്രയോ പ്രധാനപ്പെട്ടതാണ്.
Understand one another.
അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക.
There are many things that wives should understand.
അനേക കാര്യങ്ങൾ ഭാര്യമാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
There are many things that husbands should understand.
ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട അനേക കാര്യങ്ങളുണ്ട്.
See how practical the Bible is.
ഈ വേദപുസ്തകം എത്രയോ പ്രായോഗികമാണെന്ന് നോക്കുക.
Husbands, please remember that your wives are weak vessels.
ആ ബലഹീന പാത്രമാണ് നിങ്ങളുടെ ഭാര്യമാർ എന്ന് ഭർത്താക്കന്മാരെ നിങ്ങൾ ഓർക്കണം.
So with great understanding you should live with them.
അതുകൊണ്ട് അവരോട് വിവേകത്തോട് കൂടി നിങ്ങൾ പാർക്കണം.
Praise God for this book.
ഈ പുസ്തകത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം.
Our day to day things are written so clearly here.
നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്.
So there are many things that we should understand.
അനേക കാര്യങ്ങൾ ഇതുപോലെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
So the Bible says,
അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു,
men should understand.
മനുഷ്യൻ പുരുഷൻ ഭാര്യയെ മനസ്സിലാക്കണം.
I think women also should understand.
ആ നിലയിൽ ഭാര്യമാരും മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
The other responsibilities, as we know, is to love your wife.
ആ വേറെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ നാം അറിയുന്ന പോലെ സ്നേഹിക്കണം.
I don't want to explain that. You have already heard messages on that.
അതെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അനേക പ്രസംഗങ്ങൾ നിങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ കേട്ടിട്ടുണ്ട്.
You should nourish and cherish her as we read in Ephesians 5:29.
എഫേസ്യ ലേഖനം 5 അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്ന പോലെ പോറ്റി പുലർത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്.
The word nourish has to do with body.
ഈ പോറ്റുക എന്ന് പറയുന്നത് ശരീരത്തോടുള്ള ബന്ധത്തിലാണ്.
By her sarees.
അവൾക്ക് സാരി വാങ്ങി കൊടുക്കുക.
Give her food.
അവൾക്ക് ആഹാരം കൊടുക്കുക.
Take her to the doctor.
ഡോക്ടറെ അടുത്ത് അവളെ കൊണ്ടുപോവുക.
that is nourishing.
Adana potuga ennu parayunnu.
Cherishing
ulattuga ennu paranjal
has to do with her mind.
Avalde manasinodulla bandhathila.
How do you cherish your wife?
Engane ningalde bhariye aa nilayil ningalku santoshippikkan kaniyum?
By expressing love.
Sneham pragadippikkunnam
paathra. Showing concern.
Avalde karyathil valaredhigam vyavrithanayirikkunnam
paathra. Getting interested in her troubles.
Avalde prashnangalil taalpriyam kaanikkunnam paathra.
Listening to her.
Avale sradhikkiyum kelkiyum cheyyunnam paathra.
She feels very happy.
Avalku valare santosham undaagum.
To do all these things,
ee karyangalokka cheyyuvan
husbands and wives have to live together.
Bhariyam bhartakkanmarum thammal onnichu jeevikkanam.
If you live in two continents,
rendu bhoogannangalil ningal jeevikkanengil,
how will you nourish and cherish?
Engane ningal pootugiyum pularthiyum cheyyum?
Bible wants husbands and wives to live together.
Vedavasthavam bhariyam bhartavum thammal onnichu jeevikkanam ennu aavashyappedunnu.
Oh, you say I am sending emails to her every day.
Ha, njan ella divasavum avarku email aayikkunnundu.
But my friend, your email is not enough for your female.
നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യയ്ക്ക് പകരമായിട്ട് ഇമെയിൽ ഇരിക്കുന്നില്ല.
You're sending money is not enough.
ആ പൈസ അയക്കുന്നത് മതിയാകുന്നില്ല.
You can nourish and cherish her only by your physical presence.
നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് മാത്രമേ ആ നിലയിൽ പോറ്റി പുലർത്തുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ.
Some of you need to pray and do something about it.
ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളിൽ ചിലർ ചെയ്യേണ്ടതായിട്ടുണ്ട്.
Spend time with your wife.
നിങ്ങളുടെ ഭാര്യയുമായിട്ട് സമയം ചെലവഴിക്കുക.
Talk to her.
അവളോട് സംസാരിക്കുക.
You know, wives want to talk.
ഭാര്യമാർക്ക് സംസാരിക്കണം.
But we have no time to listen. That's our problem.
എന്നാൽ നമുക്ക് കേൾക്കുവാനായിട്ടുള്ള സമയമില്ല. അതാണ് നമ്മുടെ
പ്രശ്നം. When you get home,
നിങ്ങൾ ഭവനത്തിലേക്ക് എത്തുമ്പോൾ,
they have 100 things to tell you.
അവർ നിങ്ങളോട് പറയാൻ 100 കാര്യങ്ങൾ കാണും.
Not about Iraq war and all that.
ഇറാഖിലെ യുദ്ധത്തെക്കുറിച്ചൊന്നുമല്ല.
The hen in the other house crossed the limit.
അങ്ങേ വീട്ടിലെ കോഴി നമ്മുടെ അതിരി കടന്ന് ഇങ്ങോട്ട് വന്നു.
And our neighbor, she was looking at me today.
ഇന്ന് ആ അയൽവക്കത്തെ ആ സ്ത്രീ എന്നെ നോക്കുകയായിരുന്നു.
They want to say all sorts of things.
ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ അവർക്ക് താല്പര്യം.
Don't say these are all unimportant things.
ഇതൊക്കെ അപ്രധാനമായ കാര്യമാണെന്ന് പറയരുത്.
They just want to listen to, want you to listen, that's all.
അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.
Don't try to solve all their problems.
അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്.
They don't expect you to do that.
അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല.
She will bring up big problems.
അനേക വലിയ വലിയ പ്രശ്നങ്ങൾ ഒരു പക്ഷേ അവൾ കൊണ്ടുവന്നേക്കാം.
You don't have to try and solve it.
അത് നിങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കണ്ട.
Just listen, that's it.
അത് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
You say uh-huh. That is called uhum therapy. You just listen to her.
അത് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
And you know, you show concern.
അതായത് നമ്മൾ കരുതലുള്ളവരാണെന്ന് അവർക്ക് ബോധ്യപ്പെടണം.
They'll be very very happy.
ആ നിലയിൽ അവർ വളരെ സന്തോഷമുള്ളവരായിരിക്കും.
You know, me and my wife, because of my busy schedules, very often we don't get time to talk.
ഞാനും എന്റെ തിരക്കേറിയ ജീവിതം കാരണം ഞാനിക്കും എന്റെ ഭാര്യയ്ക്കും തമ്മിൽ പലപ്പോഴും സംസാരിക്കുവാൻ സമയം കിട്ടാറില്ല.
Long time.
കൂടുതൽ സമയം.
So one day I said we will do one thing.
ഒരിക്കൽ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം.
When I am home in the evenings,
ഞാൻ ഭവനങ്ങൾ വൈകുന്നേരം വീട്ടിൽ ഉള്ളപ്പോൾ,
we will take two chairs and sit outside in the front yard and talk.
മുറ്റത്ത് രണ്ട് കസേര ഇട്ട് നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കാം.
She said very good.
അവൾ ഭാര്യ പറഞ്ഞു അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞു.
But don't take newspaper in your hand.
ന്യൂസ് പേപ്പർ കയ്യിലെടുക്കരുതെന്ന് പറഞ്ഞു.
We have learned time management.
ഞങ്ങൾ സമയം എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ളത് പഠിച്ചു.
Listening to your wife and at the same time manage your time by reading Malayala Manorama.
ഭാര്യ പറയുന്നത് കേൾക്കുകയും മനോരമ വായിക്കുകയും ചെയ്തുകൊണ്ട്.
That doesn't help.
അത് ഒരിക്കലും നമ്മെ സഹായിക്കില്ല.
Just listen to them.
അവൾ പറയുന്നത് കേൾക്കുക.
So that is a part of cherishing.
അതാണ് പുലർത്തുക എന്നുള്ളതിന്റെ ആ ഭാഗമായിട്ട്
ഫിസിക്കൽ നീഡ്സ്,
ശാരീരികമായിട്ടുള്ള ആവശ്യം,
and mental needs,
മാനസികമായിട്ടുള്ള ആവശ്യം.
That we quickly conclude by saying the responsibility of wives.
ഭാര്യമാരുടെ ഉത്തരവാദിത്വം കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ നിർത്തട്ടെ.
What's the first responsibility of wife?
എന്താണ് ഭാര്യയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം?
What's the first name for a wife in the Bible?
വേദപുസ്തകത്തിൽ ഭാര്യയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ പേര് എന്താണ്?
First name for a wife in the Bible. In the book of Genesis, what's the first name for woman, wife in the Bible? Helper. I will make him a helper, right?
ഞാൻ തുണ എന്നുള്ള നിലയിൽ ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
Sisters, you have to be a help for man.
സഹോദരിമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് ഒരു തുണയായിരിക്കണം.
1 Corinthians 11 says,
1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നു,
man was not made for woman.
ഭാര്യ പുരുഷൻ സ്ത്രീക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല.
Woman was made for man.
സ്ത്രീ പുരുഷന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്.
That doesn't mean you are inferior.
അതിന്റെ അർത്ഥം നിങ്ങൾ അപകർഷതാബോധമുള്ളവരാണെന്നുള്ളതല്ല.
That means your main role is to help your husband.
അതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഭർത്താക്കന്മാരെ സഹായിക്കുക എന്നുള്ളതാണ്.
meeting his physical needs,
avante sharirikamaayittulla aavashyangal nivarthichu kodukka,
taking care of him,
avane karuthuka,
helping him,
avane sahayikkuka,
that includes cooking,
adinte adu cook cheyyunnathum adinathu ulpedunnundu,
and taking care of all the other things,
baakiyulla kaaryangalokke sookshikka allengil nokkikandu cheyyuka ennulladaan.
I sometimes hear of wives who do nothing for their husbands.
Njan chelpa kekkarundu bhaaryamaru bhartakkanmarkku vendi onnum cheyyarilla,
not willing to cook good food for them,
avarkku vendi nalla bhakshanam undaki kodukkan manasilla.
There is caravan there, so you go and eat there.
Caravan avade undu, avade poi kazhikkya ennu parayum.
That's not the way you should do.
Angane alla ningal cheyanadu,
take trouble,
alpam butthimuttanam,
cook
cheyanam,
get up early,
adhigarathe ezhunekkanam,
give tea,
chai undaki kodukka,
give food,
aaharam kodukka,
take care of his clothes,
tande vastrangal alakki kodukka,
all of the things,
aa karyangal ellam cheyyuka.
You're not a slave,
ningal oru adime alla,
you're equal to him,
ningal avanodu tulyamayittulla vyaktithvamaanu.
But that is the job God has given you,
ennal ee oru joliyanu devu ningalkku thannirikkunnu.
Take care of your husband well,
ningalde bhartakkanmare sariyaya nilayil pularthuka allengil karuthuka ennulladaan.
I know of many wives who do an excellent job in this,
avarude vyakti jeevithathil നല്ല നിലയിൽ ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന അനേക ഭാര്യമാരെ എനിക്കറിയാം.
Dear sisters, that's your primary job.
എന്റെ പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം ഇതാണ്.
Be a good helper to your husband.
നിങ്ങളുടെ ഭർത്താവിന് നല്ലൊരു തുണയായിട്ട്, തക്ക തുണയായിട്ട്.
Physical things, spiritual things, mentally.
ആത്മീയവും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആവശ്യങ്ങളിൽ.
Don't always keep nagging, you know, saying the same thing over and over again.
എപ്പോഴും പറഞ്ഞ കാര്യം തന്നെ കൂടെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്.
Don't discourage your husband.
നിങ്ങളുടെ ഭർത്താക്കന്മാരെ അധൈര്യപ്പെടുത്തരുത്.
Encourage him.
അവരെ ഉത്സാഹിപ്പിക്കുക.
To go to meeting.
മീറ്റിംഗ്
എനിക്കൊരു
കപ്പ് ചായ കൊണ്ടുവരാതെ കിടന്നുകൊണ്ട് രാവിലെ പറയരുത്.
When you are sick, it is all right. Otherwise, please do these things.
നിങ്ങൾ രോഗിയായിരിക്കുമ്പോൾ അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റില്ല, എന്നാൽ അല്ലാത്ത സമയങ്ങളിൽ അത് ചെയ്യരുത്.
ഹെൽപ്പർ,
സഹായിക്കുക.
നമ്പർ 2,
രണ്ടാമതായിട്ട്
സബ്മിഷൻ,
കീഴടങ്ങിയിരിക്കുക.
Obey,
അനുസരിക്കുക.
Fear, respect, all those things are there in that.
ബഹുമാനിക്കുക, ഭയപ്പെടുക, ഇതെല്ലാം അതിനകത്തുണ്ട്.
What's the meaning of that?
എന്താണ് അതിന്റെ അർത്ഥം?
Acknowledge the headship position of your husband.
നിങ്ങളുടെ ഭർത്താവിന്റെ ആ നേതൃത്വ സ്ഥാനം, തലയായിരിക്കുന്ന ആ സ്ഥാനം അംഗീകരിക്കുക എന്നുള്ളതാണ്.
God has made him your head.
ദൈവം അവനെ നിന്റെ തലയാക്കി വെച്ചിരിക്കുകയാണ്.
Therefore give him honor.
അതുകൊണ്ട് അവനെ മാനിക്കണം.
He may be less intelligent than you are.
നിന്നേക്കാൾ ബുദ്ധി കുറഞ്ഞവനായിരിക്കാം ഒരു പക്ഷെങ്കിൽ.
He may be getting less salary than you are.
നിന്നേക്കാൾ കുറഞ്ഞ ശമ്പളം വാങ്ങിക്കുന്നവനായിരിക്കാം.
He may be less clever than you are.
നിന്നേക്കാൾ കുറച്ച് ബുദ്ധിശാലിയായിരിക്കാം.
That shouldn't make any difference.
എന്നാൽ അതൊരിക്കലും അതിന് കാരണമായിട്ടിരിക്കുന്നില്ല.
You stand behind your husband and push your husband to the front.
നീ എപ്പോഴും നിന്റെ ഭർത്താവിനെ പുറകിൽ നിന്ന് അവനെ എപ്പോഴും മുമ്പോട്ട് തള്ളിവിടുന്നവനായിരിക്കും.
Don't say my husband is a pavam so I will become the husband in the house.
ഞാൻ എന്റെ ഭർത്താവ് ഒരു പാവമാണ്, അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലെ ഭർത്താവാകും എന്ന് പറയരുത്.
Please don't do that.
അങ്ങനെ ഒരിക്കലും ചെയ്യരുത്.
If your husband is less capable,
നിങ്ങളുടെ ഭർത്താവ് കഴിവ് കുറഞ്ഞ ആളാണെങ്കിൽ,
don't take over.
അവന്റെ മുമ്പിൽ കയറരുത്.
You push him into the front and say, you are the leader, I'll follow you.
അവനെ മുമ്പോട്ട് തള്ളി വിട്ടിട്ട് നീയാണ് നേതാവ്, ഞാൻ നിന്നെ പിൻപറ്റാം എന്ന് പറയണം.
Obey him.
അവനെ അനുസരിക്കണം.
That doesn't mean you shouldn't disagree in anything.
അതിന്റെ അർത്ഥം അവനുമായിട്ട് ഒരിക്കലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത് എന്നല്ല.
You should always say yes, yes, yes to all that he says.
അവൻ പറയുന്ന എല്ലാ കാര്യവും കേട്ടിരിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം.
Sometimes men say very foolish things.
ചില സന്ദർഭത്തിൽ ഭർത്താക്കന്മാർ വളരെ ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും.
Women have more sense in many things than men.
അനേക കാര്യങ്ങളിൽ ഭാര്യമാർക്കാണ് നല്ല ബുദ്ധിയുള്ളത്.
When you disagree,
നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ,
you tell them.
അവരോട് പറയുക.
You tell, I don't think you are saying the right thing.
ഈ നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണെന്ന് എനിക്ക്
തോന്നുന്നില്ല.
ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്.
Give your opinion.
നിങ്ങളുടെ അഭിപ്രായം പറയുക.
But leave the final decision to your husband.
എന്നാൽ അവസാനത്തെ തീരുമാനം എടുക്കുവാനായിട്ട് ഭർത്താവിനെ അനുവദിക്കുക.
If he decides to go one way,
ഒരു വഴിയിൽ കൂടി പോകുവാനായിട്ട് അവൻ തീരുമാനിച്ചാൽ,
doesn't take into consideration your suggestions,
നിങ്ങളുടെ ആ അഭിപ്രായം പരിഗണിക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ,
you should not say, we will see what will happen.
എന്ത് സംഭവിക്കുമോ നമുക്ക് കാണാം എന്നുള്ള നിലയിൽ നിങ്ങൾ പറയരുത്.
That is rebellion.
അത് മത്സരമാണ്.
You are rebelling against the authority God has given to your husband.
നിങ്ങളുടെ ഭർത്താവിന് ദൈവം നൽകിയിരിക്കുന്ന അധികാരത്തെ നിങ്ങൾ മറുനിൽക്കുന്നവരായി.
You advise him.
നിങ്ങൾ അവരെ ഉപദേശിക്കുക.
You tell your disagreements.
നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പറയുക.
But leave the final decision to your husband.
എന്നാൽ അവസാനത്തെ തീരുമാനം എടുക്കാനുള്ള അനുവാദം ഭർത്താവ്. കർത്താവിന് നൽകുക.
If he does something unwise,
ബുദ്ധിശൂന്യമായ എന്തെങ്കിലും കാര്യം താൻ ചെയ്യുകയാണെങ്കിൽ,
you tell God,
ദൈവത്തോട് പറയുക,
oh God,
ദൈവമേ,
you told me to obey him,
അവനെ അനുസരിക്കാനാണ് നീ എന്നോട് പറഞ്ഞു.
I told him but he is not listening,
ഞാൻ അവനോട് പറഞ്ഞു എന്നിട്ടും എന്നെ കേട്ടില്ല.
Please give him good sense,
നല്ല ബുദ്ധി അവന് നൽകണമേ.
But I will submit to him because you have placed him as my head,
എന്നാൽ ഞാൻ അവനെ കീഴടങ്ങിയിരിക്കും കാരണം നീ എന്റെ തലയായിട്ട് അവനെ എനിക്ക് നൽകിയിരിക്കുന്നു.
Never rebel even in your spirit,
നിങ്ങളുടെ ആത്മാവിൽ പോലും ഒരിക്കലും ഒരു മത്സര സ്വഭാവം നിങ്ങൾ വെക്കരുത്.
That's the meaning of submit,
അതാണ് കീഴടങ്ങുക എന്നുള്ളതിന്റെ അർത്ഥം.
You can express your disagreement,
നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം.
But the final decision is always to your husband,
എന്നാൽ അവസാനത്തെ തീരുമാനം എടുക്കാനുള്ള ഉത്തരവാദിത്വം ഭർത്താവിനുള്ളതാണ്.
You are the homemaker,
നിങ്ങളാണ് ഭവനം പണിയുന്നത്.
In the book of Titus we read that,
തീത്തോസിന്റെ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്.
Women's primary role is in the house,
ഭാര്യമാരുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം ഭവനത്തിലാണ്.
In an emergency you may work outside if your conscience is clear about it,
അടിയന്തര ഘട്ടങ്ങളിൽ നിങ്ങളുടെ മനസാക്ഷി അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ ജോലി ചെയ്യാനായിട്ട് കഴിയും.
But primarily your job is not outside, it is at home,
എന്നാൽ പ്രാഥമികമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭവനത്തിലാണ്, വെളിയിലല്ല.
So a husband should leave,
ഭർത്താവ് വിട്ടുപിരിയണം,
should understand,
മനസ്സിലാക്കണം,
should love,
സ്നേഹിക്കണം,
should nourish and cherish,
പോറ്റുകയും പുലർത്തുകയും ചെയ്യണം.
A wife,
ഭാര്യയെ സംബന്ധിച്ചിടത്തോളം,
she should submit to the leadership of the husband,
ഭർത്താവിന്റെ നേതൃത്വത്തിന് അവൾ കീഴ്പ്പെട്ടിരിക്കണം.
And she should be a good helper,
adu mathramalla aval thakkathaya nalla oru thunayayittirikkanam.
I'm sorry for taking a little more time,
kudal samayam eduthal ennod shemikkanam.
But I think these things are very important,
ee karyangalokke valare pradhanapettathaanu njan vicharikkunnu.
Let us not forget this thing,
ee karyangal nam marakkuvan paadilla.
We all have failed,
nam ellavarum parajayapettavarana.
I have failed,
njan parajayapettittundu.
Go to God,
devathodu devasathil,
God, we need your grace,
devame njangalkku ninde kruva aavashyamaanu.
We want to live a life that is pleasing to you,
ninakku prasadagaramaya jeevitham nayikkuvan njangal aagrahikkunnu.
Confess your failures one to another and to God,
parajayangal parasparam ettu parayeyum devathodu ettu parayeyum.
And make a decision to live a better family life from tonight on,
inna ratri mudal nalla oru kudumba jeevitham nayikkuvanayittulla theerumanam edukkuka.
Never forget to pray together,
onnichu prarthikkunna karyathil ningal marakkerathu.
And when you see God's face together, God will surely help you and bless you.
ഓ നിങ്ങൾ ഒന്നിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും.
May God bless these words to our hearts.
നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം ഈ വാക്കുകളെ അനുഗ്രഹിച്ച് നൽകി തരുമാറാകട്ടെ.